Thank the Lord that he has brought so many of us in spite of the rain.
മഴയുടെ പ്രതികൂലം ഉണ്ടായിരുന്നിട്ടും ഇത്രയധികം ആൾക്കാരെ കൂട്ടിക്കൊണ്ടെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I think that also means that you take family seriously.
അതിന്റെ അർത്ഥം കുടുംബജീവിതം വളരെ ഗൗരവമായി നിങ്ങൾ എടുക്കുന്നു എന്നുള്ള എൻ്റെ ഒരു തെളിവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
I was asked to speak on these two days.
ഈ രണ്ട് ദിവസങ്ങളിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
Some of you would remember me speaking on this 5 or 6 years ago when I was here.
ഞാൻ 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു.
It's good to hear this at least once in 5 years.
5 വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കാര്യം കേൾക്കുന്നത് നല്ലതാണ്.
Because we are all living family lives.
കാരണം നമ്മൾ എല്ലാവരും കുടുംബജീവിതം നയിക്കുന്നവരാണ്.
However you might hear, it is still good.
എത്രത്തോളം എങ്ങനെ കേൾക്കുന്നു എന്നിരുന്നാൽ തന്നെ അത് വളരെ നല്ലതാണ്.
So tonight and tomorrow we are going to deal with this subject of family life.
കുടുംബജീവിതം എന്നുള്ള വിഷയത്തെ അധികരിച്ചായിരിക്കും ഇന്നും നാളെയും നാം ദൈവവചനം ശ്രവിക്കുവാനായിട്ട് പോകുന്നത്.
Now in our culture there are many problems, there are many good things and bad things.
നമ്മുടെ സംസ്കാരത്തിൽ ഇതിനോടുള്ള ബന്ധത്തിൽ നല്ല കാര്യങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്.
One of the things in our culture is Indian culture is very secretive.
നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതാണ് എന്നുള്ളതാണ്.
You know, in Western culture, people just talk about everything that's going on.
പാശ്ചാത്യ സംസ്കാരത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരു സംസ്കാരമാണ് അവർക്കുള്ളത്.
At least they talk to their pastor or to the counselors.
അവരെ ശുശ്രൂഷിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർമാരോടോ അല്ലെങ്കിൽ അവരിടപെടുന്ന ആത്മീയമായിട്ടുള്ള നേതാക്കന്മാരോടോ അവർ ഈ കാര്യം പങ്കുവെക്കാറുണ്ട്.
We very seldom talk about this to any counselor or elders.
എൽഡേഴ്സ് മൂപ്പന്മാരോടോ അല്ലെങ്കിൽ അതുപോലെ ആത്മീയ ശുശ്രൂഷ രംഗത്ത് നിൽക്കുന്നവരോടോ ഈ കാര്യത്തെക്കുറിച്ച് നാം ഒട്ടും തന്നെ പങ്കുവെക്കാറില്ല.
People come to know things only when there is an explosion.
ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ കാര്യത്തെ കുറിച്ച് മറ്റുള്ളവർ അറിയുവാനിടയായി തീരുന്നത്.
So that's what is special about our culture.
അതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകത.
And we pretend, we are very good pretenders.
അത് മാത്രമല്ല നമ്മൾ നന്നായിട്ട് അഭിനയിക്കുന്നവർ കൂടിയാണ്, നന്നായിട്ട് നടിക്കുന്നവർ കൂടിയാണ്.
Even when our family life is absolutely bad, we still call honey and darling.
നമ്മുടെ കുടുംബജീവിതം വളരെ മോശമായിട്ടാണെങ്കിൽ പോലും ഹണി എന്നും ഡാർലിംഗ് എന്നൊക്കെ വിളിച്ച് സ്നേഹം പ്രകടിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും.
So people who come to the church and people who see us, they think they are having an excellent family life.
നമ്മളെ കാണുന്നവരും സഭയിൽ നമ്മളുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നവരും വിചാരിക്കും വളരെ മനോഹരമായ കുടുംബജീവിതത്തിന്റെ ഉടമകളാണ് ഇവരെന്ന് വിചാരിക്കും.
I no more think like that.
എനിക്ക് അങ്ങനെയുള്ള അനേക കാര്യങ്ങൾ അറിയാം.
I don't think like that anymore. That all family lives are good.
എല്ലാ കുടുംബജീവിതങ്ങളും വളരെ നല്ലതാണ് എന്ന് ഞാൻ ഒരിക്കലും ഇനിയും ചിന്തിക്കുകയില്ല.
I've been in the ministry for many years.
ഞാൻ ഈ ദൈവിക ശുശ്രൂഷ രംഗത്തായിട്ട് അനേക വർഷങ്ങളായി.
And many people have shared their problems.
അനേക ആൾക്കാർ അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ ഞാനുമായി പങ്കുവെച്ചിട്ടുണ്ട്.
I'm very saddened by that.
ഞാൻ വളരെയധികം ദുഃഖിതനാണ് ആ കാര്യത്തെക്കുറിച്ച്.
So I very well know that even if you show outside to be very happy and jovial, things are not all right.
ബാഹ്യമായി വളരെയധികം സന്തോഷകരമായി നിങ്ങൾ കാണിച്ചാലും കാര്യങ്ങൾ ആന്തരികമായി അത്രത്തോളം നല്ലതല്ല എന്ന് എനിക്കറിയാം.
That is true about many families.
നമ്മുടെ അനേക കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ അത് വളരെ ഒരു വസ്തുതയാണ്.
You know, there was a husband and wife, a young husband and wife.
യുവാക്കളായ ഭാര്യയും ഭർത്താക്കന്മാരും ഒരിടത്തുണ്ടായിരുന്നു.
They had a scooter.
അവർക്കൊരു സ്കൂട്ടർ ഉണ്ടായിരുന്നു.
So when they go in the scooter,
അവർ സ്കൂട്ടറിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ,
so this wife used to, you know, tightly hold on to her husband.
ഈ ഭാര്യ ഭർത്താവിനെ വളരെയധികം മുറുകെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു.
So a lady in the neighborhood,
അയൽപക്കത്തുള്ള ഒരു ഒരു സ്ത്രീ ഇത് കണ്ടിട്ട്,
she felt very jealous.
വളരെയധികം അസൂയ ഇത് കണ്ടിട്ട് തോന്നി.
And one day she told this young wife,
ഈ ഭാര്യ യുവതിയായ ഭാര്യയോട് ഒരിക്കൽ ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു,
oh, you are so much in love, you always hold on to your husband.
നിങ്ങൾ വളരെയധികം സ്നേഹത്തിൽ കഴിയാണ്, കാരണം നിങ്ങൾ എപ്പോഴും ഭർത്താവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു.
And then the young lady said,
അപ്പോൾ ഈ യുവതിയായ ഭാര്യ പറഞ്ഞു,
madam, that is not the case.
സ്ത്രീ അതല്ല അതിന്റെ വസ്തുത.
This fellow will shake me down somewhere, that's why I'm holding on to him.
ഈ മനുഷ്യൻ എന്നെ എവിടെയെങ്കിലും തള്ളി താഴെയിടും, അങ്ങനെ താഴെ വീഴാതിരിക്കാൻ ഞാൻ മുറ പിടിക്കുകയാണെന്ന് പറഞ്ഞു.
So there are many people hold each other very closely for other reasons.
ഇങ്ങനെയുള്ള കാരണങ്ങളാൽ അങ്ങനെ പലരും ഇങ്ങനെ കെട്ടിപ്പിടിക്കാറുണ്ട്.
So people who see you think that, oh, you are having a wonderful life.
മറ്റുള്ളവർ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു കുടുംബജീവിതം ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്.
In the midst of all this,
ഇതിന്റെ ഒക്കെ മധ്യത്തിലും,
we thank God that we have a great big wonderful God who can help us.
നമ്മെ സഹായിക്കാൻ കഴിയുന്ന വളരെ നല്ലവനായ വലിയവനായ ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളതാണ്.
And we have a wonderful book that instructs us, that gives us instructions as to how to go about these things.
ഈ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ നാം മുന്നോട്ട് പോകണം എന്ന് നമ്മെ നിർദ്ദേശിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്.
So if we depend on this God,
ഈ ദൈവത്തിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ,
and follow the guidelines that he has given us in his book,
ഈ വേദപുസ്തകത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ നാം പാലിക്കുകയാണെങ്കിൽ,
we will be able to lead happy family life.
വളരെ അധികം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ നമുക്ക് കഴിയും.
Dr. Billy Graham said like this.
ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി.
About his marriage.
തന്റെ വിവാഹത്തെക്കുറിച്ച്.
We don't have a perfect marriage, but we have a great one.
ഞങ്ങൾക്ക് പൂർണ്ണമായ ഒരു വിവാഹ ജീവിതമില്ല, പക്ഷെങ്കിൽ ഞങ്ങൾക്ക് വളരെ മഹത്വപരമായിട്ടുള്ള ഒരു കുടുംബ ജീവിതമുണ്ട്.
None of us may have a perfect married life.
നമ്മളിൽ ആർക്കും തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം കണ്ടുവന്ന് വരികയില്ല.
I'm not a perfect husband.
ഞാൻ ഒരു പൂർണ്ണനായ ഭർത്താവല്ല.
Don't ask my wife.
എന്റെ ഭാര്യയോട് ചോദിക്കരുത്.
I'm not perfect, I know that.
ഞാൻ പൂർണ്ണനല്ല, അതെനിക്കറിയാം.
She may give a very bad report.
എന്നെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഒരു പക്ഷെങ്കിലും അവിടെ തന്നേക്കാം.
That means, though we are not perfect, you know, we can still have a great marriage.
Nammal poornaralla engilum namukku veliya mahatvaramaya oru kudumba jeevitham naikkan kadiyum ennulladaan.
I am very much conscious of many mistakes that my wife has pointed out in me.
Ennil ചൂണ്ടി കാണിക്കപ്പെട്ട അനേക തെറ്റുകളെ കുറിച്ച്, എന്റെ ഭാര്യ ചൂണ്ടി കാണിച്ച അനേക തെറ്റുകളെ കുറിച്ച് ഞാൻ ബോധവാനാണ്.
So my wife would tell you that I'm not a perfect husband.
ഞാൻ അതുകൊണ്ട് എന്റെ ഭാര്യ നിങ്ങളോട് പറയും ഞാൻ ഒരു പൂർണ്ണനായ ഭർത്താവല്ല എന്ന്.
But I want to tell you that we are having a great family life.
എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞങ്ങൾക്ക് വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതമുണ്ട്.
That is possible for all of us.
അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
Because we are human beings, we fail sometimes.
നമ്മൾ മനുഷ്യരായതുകൊണ്ട് പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട്.
And but we should get up.
നമ്മൾ അവിടുന്ന് എഴുന്നേക്കണം.
Though we may not be perfect,
നാം പൂർണ്ണരല്ല എങ്കിലും,
all of us can enjoy a great family life.
അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ആസ്വദിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയും.
So God has given us all that we need to live a good family life in his word.
അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു കുടുംബജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ നിർദ്ദേശങ്ങളും ദൈവം നമുക്ക് ഈ വേദപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്.
Now today I not only want to talk about family life, but I want to say a few things about how to get into this life.
കുടുംബജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, എന്നാൽ ഈ കുടുംബജീവിതത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ ഇന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
Now many of you have already gotten.
ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും.
Some people are wondering how to get out.
എങ്ങനെ ഇതിൽ നിന്ന് വെളിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്.
May not be you, but people outside.
ഇവിടെയുള്ളവരായിരിക്കല്ല പുറത്തുള്ളവർ.
Now many of you are in the process of helping your children to get in.
നിങ്ങളിൽ അനേകരും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിവാഹ ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനായിട്ട് അവരെ സഹായിക്കുകയും ചെയ്യുന്നവരാണ്.
So these things will help you.
ഈ കാര്യങ്ങൾ ആ നിലയിൽ നിങ്ങളെ സഹായിക്കും.
And there are some young people here who are thinking of getting in.
ഇവിടെ ഇരിക്കുന്ന യുവാക്കളായിട്ടുള്ള ചിലർ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരുമാണ്.
So this talk is for those who are already married, those who are contemplating marriage for their children, and those who want to get in themselves.
അതുകൊണ്ട് ഇന്ന് നാം സംസാരിക്കുന്ന ഈ വിഷയം വിവാഹിതരായി തീർന്നവർക്കും അതുപോലെ തന്നെ വിവാഹബന്ധത്തിലേക്ക് ഏർപ്പെടുവാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാണ്.
Now there are two great decisions in life that everyone has to make.
ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എടുക്കുവാനായിട്ട് ആവശ്യമുള്ള രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ജീവിതത്തിലുണ്ട്.
The greatest decision in life is about our salvation.
നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലുള്ള തീരുമാനമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം.
Accepting the Lord.
കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുക.
Whether I will live in heaven or hell all eternity after I die.
ഞാൻ മരിച്ചതിനു ശേഷം സ്വർഗ്ഗത്തിൽ ജീവിക്കണമോ നരകത്തിൽ ജീവിക്കണമോ നിത്യതയിൽ ഞാൻ എങ്ങനെ സമയം ചെലവഴിക്കണം എന്നുള്ള തീരുമാനിക്കുന്ന ഒരു തീരുമാനം.
That's the greatest decision in human life.
ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണത്.
And the second greatest decision,
രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം,
is whether to live in hell or heaven when I'm here.
ഞാൻ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ ജീവിക്കണോ നരകത്തിൽ ജീവിക്കണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനമാണ്.
You know what that decision is, right?
എന്താണ് ആ തീരുമാനം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ.
That is choosing a life partner.
അത് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ബന്ധത്തിലുള്ള തീരുമാനമാണ്.
So the first one decides where to live after I die, and the second one decides where to live when I'm in this world.
ഒന്നാമത്തെ തീരുമാനം മരണത്തിന് ശേഷം ഞാൻ എവിടെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ആ രണ്ടാമത്തെ തീരുമാനം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എവിടെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഉള്ളതാണ്.
These two are the most important decisions in life.
ഈ രണ്ട് തീരുമാനങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ.
Now my emphasis today is the importance of marriage and family.
വിവാഹവും അതുപോലെ കുടുംബജീവിതവും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് ഉള്ളതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് സംസാരിക്കുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്.
Once we had a conference in Trivandrum on family.
ഞങ്ങൾക്ക് ഒരിക്കൽ തിരുവനന്തപുരത്ത് വെച്ച് ഒരു ഫാമിലി കോൺഫറൻസ് ഉണ്ടായിരുന്നു.
After the conference there was an opportunity for the participants to give a testimony.
അതിൽ പങ്കെടുത്തവർക്ക് ആ കോൺഫറൻസിന് ശേഷം എഴുന്നേറ്റ് സാക്ഷ്യം പറയാനുള്ള അവസരം നൽകി.
And one young man married and having a child.
ഒരു യുവാവായ സഹോദരൻ വിവാഹിതനാണ്, ഒരു കുഞ്ഞുമുണ്ട്.
He said like this.
താൻ ഇങ്ങനെ എഴുന്നേറ്റ് പറഞ്ഞു,
I never knew that family is so important.
ഈ കുടുംബം ഇത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല.
I married, we have a child.
താൻ വിവാഹിതനാണ്, ഒരു കുഞ്ഞുമുണ്ട്.
But it's only after coming and hearing this that I realized that this is such a serious business.
ഈ കോൺഫറൻസിൽ കടന്നു വരികയും ഈ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇത് ഇത്രത്തോളം ഗൗരവമേറിയ ഒരു കാര്യമാണെന്ന് മനസ്സിലായത്.
Tonight when you go back from here.
ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ
I want all of you to go back saying, oh, this is such a serious business.
ഓ, ഇത് ഇത്ര വലിയ ഗൗരവമേറിയ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മടങ്ങി പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
No one should take family, marriage and family lightly.
ലഘുവായിട്ട് അല്ലെങ്കിൽ ലാഘവബുദ്ധിയോടുകൂടി കുടുംബജീവിതത്തെ, വിവാഹ ജീവിതത്തെ ഒരിക്കലും ആരും എടുക്കുവാൻ പാടില്ല.
We should all take it seriously.
എല്ലാവരും അത് വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യണം, കരുതണം.
I want to give you several reasons why we should take it seriously.
ഇത് ഗൗരവമായിട്ട് കാണണം എന്നുള്ളതിനുള്ള അനേക കാരണങ്ങൾ നേരത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
The very first reason is that this is something instituted by God.
ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തെ കാരണം ഇത് ദൈവത്താൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് എന്നുള്ളതുകൊണ്ട്.
Genesis 2:18.
ഉൽപ്പത്തി പുസ്തകം 2:18 വാക്യം.
And the Lord God said, it is not good that man be alone, I will make him a helper.
യഹോവയായ ദൈവം ഇങ്ങനെ അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല, അതുകൊണ്ട് ഞാൻ അവന് തക്കതായ ഒരു തുണയെ നൽകി കൊടുക്കും.
It is not an invention of the society.
സമൂഹത്തിന്റേതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമല്ല വിവാഹം എന്നുള്ളത്.
It is not an invention of the church.
സഭയുടേതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമല്ല വിവാഹം
എന്നുള്ളത്. This is an idea of an all wise God.
സർവ്വജ്ഞാനിയായ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് വിവാഹം എന്നുള്ളത്.
See, this number one reason, this one reason is enough for us to take family seriously.
ഈ ഒരൊറ്റ കാരണം കൊണ്ട് കുടുംബജീവിതം ഗൗരവത്തോടുകൂടി കാണുവാനായിട്ട് നമുക്ക് ഇടയാകണം.
It is something that is instituted by God.
ദൈവത്താൽ തന്നെ സ്ഥാപിതമായിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹം എന്നുള്ളത്.
And therefore
അതുകൊണ്ട്
we should take God's business seriously.
അതുകൊണ്ട് ഈ ദൈവത്തിന്റെ കാര്യത്തെ വളരെയധികം ഗൗരവത്തോടുകൂടി നാം കാണണം.
Family business is God's business.
കുടുംബകാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാര്യമാണ്.
Therefore we should take family seriously.
അതുകൊണ്ട് കുടുംബജീവിതത്തെ നാം വളരെ ഗൗരവത്തോടുകൂടി കാണണം.
There are many other reasons.
ഇത് കൂടാതെ മറ്റ് അനേക കാരണങ്ങളുണ്ട്.
But even if there was only one reason, that was still good enough for us to take family seriously.
മറ്റ് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഒറ്റ കാരണം മതി കുടുംബജീവിതം ഗൗരവമായിട്ട് നാം കാണുവാൻ.
If God is the one who instituted it.
ദൈവമാണ് ഈ കാര്യം സ്ഥാപിച്ചതെങ്കിൽ,
if God is the one who gave responsibilities to husbands and wives,
ഭാര്യയ്ക്കും ഭർത്താക്കന്മാർക്കും ഉത്തരവാദിത്തങ്ങൾ നൽകിയ ദൈവമാണെങ്കിൽ,
if God is the one who has given instructions to children how to behave in the family,
ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയ ദൈവമാണെങ്കിൽ,
we should all take it seriously.
നമ്മൾ എല്ലാവരും അത് വളരെ ഗൗരവത്തോടു കൂടി കാണണം.
Very often we forget the God element in marriage.
ഈ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലെ ദൈവത്തിന്റെ ആ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ച് നാം പലപ്പോഴും മറന്നു പോകാറുണ്ട്.
We think of it just as a social or family affair.
ഇതൊരു സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിന്റേതായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പലപ്പോഴും നാം തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്.
So some of us neglect our responsibilities in the family.
നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെ അങ്ങനെ പലപ്പോഴും നാം അവഗണിക്കാറുണ്ട്.
Dear wives, let me tell you.
എന്റെ ഭാര്യമാരായിട്ടുള്ള സഹോദരിമാരോട് ഞാൻ പറയട്ടെ,
you should take family seriously.
കുടുംബ ജീവിതത്തെ നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം.
You should submit your husbands.
നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം.
You should take care of them.
അവരെ നിങ്ങൾ ശുശ്രൂഷിക്കണം.
You should meet their needs.
അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ നിറവേറ്റി കൊടുക്കണം.
You should fear and respect them.
അവരെ നിങ്ങൾ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യണം.
Every word that you should speak should be out of respect.
നിങ്ങൾ എപ്പോഴൊക്കെ ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നു അത് ബഹുമാനത്തോടു കൂടി സംസാരിക്കണം.
You should not belittle them in any way.
ഒരു നിലയിലും അവരെ ചെറുതാക്കി കാണിക്കുവാൻ പാടില്ല.
Why?
എന്തുകൊണ്ട്?
Not because your daddy and mommy told this.
നിങ്ങളുടെ പപ്പ ഡാഡിയും മമ്മിയും നിങ്ങളോട് പറഞ്ഞതുകൊണ്ടല്ല.
But because God is the one who has given you the responsibility.
കാരണം ദൈവമാണ് ഈ ഉത്തരവാദിത്തം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം.
If you misbehave with your husband,
നിങ്ങൾ ഭർത്താക്കന്മാരോട് തെറ്റായ നിലയിൽ പെരുമാറുമ്പോൾ,
you are guilty before God.
ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ കുറ്റമുള്ളവരാണ്.
Dear husbands,
പ്രിയ ഭർത്താക്കന്മാരായിട്ടുള്ള സഹോദരന്മാരെ,
we must love our wives.
നമ്മുടെ ഭാര്യമാരെ നാം സ്നേഹിക്കണം.
We must take care of them.
നാം അവരെ കരുതണം.
We must meet their needs.
അവരുടെ ആവശ്യങ്ങൾ നാം നിറവേറ്റി കൊടുക്കണം.
We must speak of them with honor.
അവരെ കുറിച്ച് വളരെ ആദരവോടു കൂടി നാം സംസാരിക്കണം.
If we fail in this area,
നാം ഈ ഒരു ഭാഗത്ത് പരാജയപ്പെട്ടാൽ,
we are failing before God.
ദൈവത്തിനു മുമ്പാകെ നാം ഈ കാര്യത്തിൽ പരാജയപ്പെടുകയാണ്.
I should love my wife not because my wife loves me, but because God has asked me to love her.
ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് അവൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് എൻ്റെ ദൈവം എന്നോട് അവളെ സ്നേഹിക്കുവാനായിട്ട് പറഞ്ഞതുകൊണ്ടാണ്.
You should submit your husband not because he loves you well, but because God has asked you to respect him.
ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കേണ്ട, ഭർത്താക്കന്മാർ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് ദൈവം നിങ്ങളോട് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്.
Now there are so many children here.
ഇവിടെ അനേക കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ടല്ലോ.
I want to say a word to the children.
കുഞ്ഞുങ്ങളോട് ഒരു വാക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
You should obey your parents.
അമ്മയപ്പന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം, അനുസരിക്കണം.
You should love them.
അവരെ നിങ്ങൾ സ്നേഹിക്കണം.
You should respect them.
അവരെ ബഹുമാനിക്കണം.
You should not give trouble to them.
അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ കൊടുക്കരുത്.
Why?
എന്തുകൊണ്ട്?
Because God is the one who has instructed those things in the Bible.
ദൈവമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവവചനത്തിൽ കൂടി നിങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്.
Ephesians 6:1 says, children, obey your parents in the Lord.
എഫേസ്യ ലേഖനം 6:1 വാക്യത്തിൽ മക്കളെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
So all boys and girls should obey their parents and submit to them because God has asked you to do that.
ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും അമ്മയപ്പന്മാർക്ക് അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം, കാരണം ദൈവം അതങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.
So along with each point I want to add the practical aspects also.
ഞാൻ പറയാൻ പോകുന്ന ഓരോ പോയിന്റിനോടും ചേർന്ന് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളോട് ചേർത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
So the first thing we said, it is instituted by God.
ഒന്നാമതായിട്ട് നാം പറഞ്ഞത് ഇത് സ്ഥാപിച്ചത് ദൈവമാണ്.
That is why we should fulfill our responsibilities before God.
അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ലഭ്യമായ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിന് മുമ്പാകെ നാം നിറവേറ്റണം.
We are accountable before God.
ദൈവത്തിന് മുമ്പാകെ നാം കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാണ്.
If we fail, we fail before God.
നാം ഈ കാര്യത്തിൽ പരാജയപ്പെട്ടാൽ നാം ദൈവത്തിന് മുമ്പാകെയാണ് പരാജയപ്പെട്ടത്.
If we fail, God will ask us about it.
നാം ഈ കാര്യത്തിൽ പരാജയപ്പെട്ടാൽ ദൈവം നമ്മോട് ചോദിക്കും.
We will be held responsible and accountable for how we lead our family life.
നമ്മുടെ കുടുംബജീവിതം എങ്ങനെ നയിക്കുന്നു എന്നുള്ളതിനുള്ള ബന്ധത്തിൽ നാം ഉത്തരവാദികളും കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരുമാണ്.
Why?
എന്തുകൊണ്ട്?
It is God who started it.
കാരണം ഇത് ദൈവത്താൽ ആരംഭിച്ചതായതുകൊണ്ട്.
You know, there are three institutions that God established.
ദൈവം സ്ഥാപിച്ച മൂന്ന് സ്ഥാപനങ്ങളുണ്ട്.
Government is established by God.
ആ ദൈവത്താൽ സ്ഥാപിച്ചതാണ് ഭരണ ശിരാകേന്ദ്രം.
Church is established by God.
സഭ എന്നുള്ളത് ദൈവം സ്ഥാപിച്ചതാണ്.
Family is established by God.
കുടുംബം സ്ഥാപിച്ചത് ദൈവമാണ്.
Out of all the three, family is number 1.
ഈ മൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതും കുടുംബം എന്നുള്ളതാണ്.
There was no church in the book of Genesis.
ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് സഭയെക്കുറിച്ച് കാണുവാൻ കഴിയുന്നില്ല.
There was no government in the early part of the book of Genesis.
ഒരു ഗവൺമെന്റിനെ കുറിച്ച് നമുക്ക് ഉൽപ്പത്തി പുസ്തകങ്ങളുടെ ആരംഭകാലത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല.
Church and government came later. Family came first.
ആ ചർച്ചിനെ കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചും നാം പിന്നീടാണ് വായിക്കുന്നത്, എന്നാൽ കുടുംബത്തെ കുറിച്ച് നാം ആദ്യമേ വായിക്കുന്നുണ്ട്.
So it is God's institution and first institution.
അതുകൊണ്ട് ഇത് ദൈവത്താൽ സ്ഥാപിച്ച സ്ഥാപനമാണ്, അത് മാത്രമല്ല ഒന്നാമത്തെ സ്ഥാപനവുമാണ്.
And Genesis 1:28 tells us.
ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു.
That family is the means by which God wants to carry out His plan for the world.
ലോകത്തെ കുറിച്ചുള്ള തന്റെ പദ്ധതി നിറവേറ്റുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്നത് കുടുംബത്തെ ആണെന്ന് നാം കാണുവാൻ കഴിയുന്നു.
God uses families to carry out his plan for the world.
ഈ ലോകത്തെ കുറിച്ചുള്ള തന്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ നിറവേറ്റുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് കുടുംബമെന്ന് നാം കാണുന്നു.
God created the earth.
ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു.
Put man and woman there.
അവിടെ മനുഷ്യനെയും സ്ത്രീയെയും ഉണ്ടാക്കി.
And said, God blessed them and said, you be fruitful and multiply and replenish the earth and subdue it.
അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴണം എന്ന് പറഞ്ഞു.
So it is through the unit called family that God's plan for the earth is fulfilled.
ഈ ഭൂമിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഏക മാധ്യമം ഈ കുടുംബം എന്നുള്ളതാണ്.
God fulfills his plan for the world through families.
കുടുംബങ്ങളിൽ കൂടിയാണ് ലോകത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുന്നത്, നിവർത്തിക്കപ്പെടുന്നത്.
Which family?
ഏത് കുടുംബം?
Your family.
നിങ്ങളുടെ കുടുംബം.
My family.
എന്റെ കുടുംബം.
It is through us that God carries out his plan for the world.
ഈ ലോകത്തെ കുറിച്ചുള്ള തന്റെ പദ്ധതി ദൈവം നിറവേറ്റുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിൽ കൂടിയാണ്.
You know, I had I have four daughters now.
എനിക്ക് നാല് കുഞ്ഞുങ്ങൾ നാല് പെൺമക്കളാണ് ഉള്ളത്.
When I had two daughters.
എനിക്ക് രണ്ട് പെൺമക്കൾ ഉണ്ടായപ്പോൾ.
They are twins.
അവർ ഇരട്ടകളാണ്.
And when my wife was expecting, when we were expecting the third daughter.
ഞങ്ങൾ എൻ്റെ ഭാര്യ മൂന്നാമത്തെ മകളെ കാരിയിങ് ആയിരുന്നു.
Some of our people earnestly prayed.
ഞങ്ങളുടെ ചില സുഹൃത്തുക്കൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു.
You know what they would have prayed, right?
അവരെന്താ പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാലോ.
And finally we got a third girl.
ഞങ്ങൾക്ക് മൂന്നാമതൊരു പെൺമകളെ കൂടി ലഭിച്ചു.
And one of our close family friends,
ഞങ്ങളുടെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, കുടുംബ സുഹൃത്ത്,
who wanted us to have a boy,
ഒരു ആൺകുട്ടി വേണം എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു.
He was anxiously waiting and I think he was praying.
താൻ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു.
So finally my wife gave birth.
അവസാനം എന്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ
എന്ത്
കുട്ടിയാണ് എന്ന് താൻ വിളിച്ചു ചോദിച്ചു.
I said girl.
ഞാൻ പറഞ്ഞു പെൺകുട്ടിയാണ്.
And there was a silence for 5 minutes.
5 മിനിറ്റ് നേരത്തേക്ക് വളരെ ഒരു നിശബ്ദതയായിരുന്നു.
You know the meaning of that silence.
ആ നിശബ്ദതയുടെ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ.
Poor fellow.
പാമ്പിഴ.
Okay, all of you know Uncle Charles Wick.
Charles Wick എന്ന് പറഞ്ഞ അങ്കിളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ.
He knows the Indian culture.
ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് നല്ലപോലെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്.
So he heard that I had a third daughter.
എനിക്ക് ഒരു മൂന്നാമതൊരു പെൺകുട്ടി ഉണ്ടായെന്ന് താൻ അറിഞ്ഞു.
So we are very close.
ഞങ്ങൾ വളരെ അടുപ്പം പുലർത്തിയിരുന്ന വ്യക്തികളാണ്.
So he wrote a letter.
താൻ എനിക്ക് ഒരു എഴുത്ത് എഴുതി.
Pacifying me.
എന്നെ സമാധാനിപ്പിക്കാനായിട്ട്.
He thought that I also will be troubled.
ഞാനും വളരെയധികം ദുഃഖിച്ചിരിക്കുകയായിരിക്കുമെന്ന് താൻ വിചാരിച്ചു.
We are very, very happy to have four girls.
ഞങ്ങൾക്ക് നാല് പെൺകുട്ടികളുണ്ട്. അത് ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്.
At least they don't take BD.
അവർ അറ്റ്ലീസ്റ്റ് ബീഡി വലിക്കത്തില്ലല്ലോ.
So they are girls.
അവർ പെൺകുട്ടികളാണ്.
So Charles Wick wrote a letter.
Charles Wick uncle ഒരു എഴുത്ത് എഴുതി.
In that letter he wrote this. That's what I want to tell you.
ആ കത്തിൽ താൻ ഈ കാര്യം എഴുതിയിരുന്നു.
Don't worry that you have one more girl.
ഒരു പെൺകുട്ടിയോട് ലഭിച്ചതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടണ്ട.
God has a plan for every family.
എല്ലാ കുടുംബത്തെക്കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് താൻ പറഞ്ഞു.
If one more girl is added to your family,
നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി കൂടി ഉണ്ടായാൽ
God has a plan for it.
അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്.
You know he wanted to strengthen me.
എന്നെ ശക്തിപ്പെടുത്താനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു.
I want to strengthen all of you tonight.
ഇന്ന് രാത്രി നിങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
It doesn't matter what child you have.
നിങ്ങൾക്കുള്ളത് എന്ത് കുട്ടിയാണെന്നുള്ളതിന് യാതൊരു കാര്യവുമില്ല.
That's Indian thinking. That's not spiritual thinking.
അത് ആത്മീയമായിട്ടുള്ള ഒരു ചിന്തയല്ല, മറിച്ച് ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്ത ചിന്തയാണ്.
If you have a girl,
നിങ്ങൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ,
more girls,
കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ,
God has a plan in all of them.
അവരിൽ എല്ലാവരെ കുറിച്ചും അവരുടെ ജീവിതത്തിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്.
By giving you a boy or a girl, God is fulfilling his plan for your family.
നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ തരുന്നതിൽ കൂടി ദൈവം നിങ്ങളുടെ കുടുംബത്തെ കുറിച്ചുള്ള പദ്ധതി നിറവേറ്റുകയാണ്.
God is carrying out his plan for the world.
ഈ ലോകത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ദൈവം നിറവേറ്റുകയാണ്.
So whether it is boy or girl, praise the Lord and be happy.
അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും ദൈവത്തെ സ്തുതിച്ച് സന്തോഷത്തോടെ കൂടി ഇരിക്കാം.
And husband wife relationship is the closest relationship, human relationship God has established.
ദൈവം സ്ഥാപിച്ച മാനുഷിക ബന്ധങ്ങളിൽ ഏറ്റവും അടുത്ത ബന്ധമാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം.
First human relationship,
ഒന്നാമത്തെ മാനുഷിക ബന്ധം.
And strongest human relationship,
അത് മാത്രമല്ല ഏറ്റവും ശക്തമായ മാനുഷിക ബന്ധവുമാണ്.
There is no other relationship that is meant to be as strong as this.
ഇതിനേക്കാൾ ശക്തമായ വേറൊരു ബന്ധവും ദൈവം സ്ഥാപിച്ചിട്ടില്ല.
I want to say something practical here.
ഇവിടെ പ്രായോഗികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
All of us should maintain that relationship.
ഈ ബന്ധം നാം ഓരോരുത്തരും നാം മുമ്പോട്ട് കൊണ്ടുപോകണം.
Let me ask you a simple question.
ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ.
Is your husband your best friend?
നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിരിക്കുന്നുവോ?
Or is it somebody in the assembly or some other sister in the assembly?
അതോ നിങ്ങളുടെ അസംബ്ലിയിലുള്ള മറ്റേതെങ്കിലും സഹോദരിമാരാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത്?
Or your neighbor?
അതോ നിങ്ങളുടെ അയൽവക്കത്തിലുള്ളവരാണ്?
Or your colleague?
അതോ നിങ്ങളോട് കൂടെ ജോലി ചെയ്യുന്നവരാണോ?
Dear husbands,
പ്രിയ സഹോദരന്മാരെ,
is your wife your best friend?
നിങ്ങളുടെ ഭാര്യമാരാണോ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ?
Or you have some other brother in the assembly who is closer to you?
നിങ്ങളോട് അതോ അടുത്തിടപഴകുന്ന സഭയിലെ മറ്റ് സഹോദരന്മാരാണോ?
You know the answer to this question is very important.
ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്.
God does not expect any other relationship in your life to overtake this relationship.
ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ അതിനെ മറികടക്കുവാനായിട്ട് വേറൊരു ബന്ധത്തെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നില്ല.
ഒരിക്കൽ
വടക്കേ ഇന്ത്യയിൽ
one husband and wife came to me.
ഒരു ഭാര്യയും ഭർത്താവും കൂടി എന്റെ അടുക്കൽ വന്നു.
അവർ അസംബ്ലി പീപ്പിൾ,
നമ്മുടെ അസംബ്ലിയിലുള്ളവരാണ്.
And she said,
സഹോദരി ഇങ്ങനെ പറഞ്ഞു,
uncle, I want to tell you something.
അങ്കിളെ, എനിക്ക് ഒരു കാര്യം പറയാനായിട്ടുണ്ട്.
For my husband, his brother is closer to him than me.
എന്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരനാണ് എന്നേക്കാൾ കൂടുതൽ തനിക്ക് അടുത്തിരിക്കുന്നത്.
She said it in front of her husband. That's a good thing.
ഭർത്താവിന്റെ മുമ്പിൽ വെച്ചാണ് അവൾ പറഞ്ഞത്. നല്ല കാര്യമാണ്.
So that means the husband has given her the freedom to say that.
അതിന്റെ അർത്ഥം അത് പറയാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഭർത്താവ് അവൾക്ക് നൽകി എന്നുള്ളതാണ്.
He consults him in everything.
എല്ലാ കാര്യങ്ങൾക്കും ആലോചന താൻ ചോദിക്കും തന്റെ സഹോദരനോടാണ്.
Very close.
വളരെ അടുത്ത ബന്ധം.
Closer than me.
എന്നേക്കാൾ കൂടുതൽ അടുപ്പമുള്ള ഒരു ബന്ധം.
And I had to talk to them.
അവരോട് എനിക്ക് സംസാരിക്കേണ്ടതായിട്ട് വന്നു.
It should never be so.
അങ്ങനെ ഒരിക്കലും ആകുവാൻ പാടില്ല.
It's good you are close to your brother or sister.
നിന്റെ സഹോദരനോടോ സഹോദരിയോടോ നീ അടുത്തിരിക്കുന്നത് നല്ല കാര്യമാണ്.
But it should never be closer than to your life partner.
നിങ്ങളുടെ ജീവിത പങ്കാളിയേക്കാൾ കൂടുതൽ അടുപ്പമുള്ള ഒരു ബന്ധമായിട്ട് അത് ഒരിക്കലും മാറുവാൻ പാടില്ല.
One more thing.
ഒരു കാര്യം കൂടി.
Which many parents do not know.
അനേക മാതാപിതാക്കൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്.
You should be closer to your husband and wife than to your children.
നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് അടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അടുത്തിരിക്കണം.
Tomorrow they will fly away.
നാളെ അവർ നിങ്ങളെ വിട്ടു പോകും.
മണിപ്പാൽ or America somewhere.
മണിപ്പാലിലോ അമേരിക്കയിലോ അങ്ങോട്ടേലൊക്കെ പോകും.
Then the old man and the old woman alone.
അവസാനം പ്രായമുള്ള വല്യപ്പനും വല്യമ്മയും തന്നെയാകും.
And you will find it very difficult.
ആ സമയത്തെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും.
Life will be very boring, nothing to speak.
ജീവിതം വളരെ വിരസമായിരിക്കും, സംസാരിക്കാൻ ഒന്നും കാണുകയില്ല.
So you should maintain good relationship right from now.
ഇപ്പോൾ തന്നെ ആ നിലയിൽ നല്ലൊരു ബന്ധം നിങ്ങൾ നിങ്ങൾ വെച്ചു പുലർത്തണം.
So that even when your children are gone, even when you are alone, you will still enjoy each other's company.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ വിട്ടു പോയ ശേഷവും ആ നിലയിൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പങ്കാളിത്തമുള്ള ജീവിതം നയിക്കുവാനായിട്ട്.
Your children should never come in between you and your partner.
ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും തമ്മിലുള്ള ബന്ധത്തിന്റെ മധ്യത്തിൽ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വരുവാൻ പാടില്ല.
In one place in Kerala,
കേരളത്തിൽ ഒരു സ്ഥലത്ത്
one brother developed an unnecessary attachment to a girl who was working with him.
ഒരു സഹോദരന് തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ഒരു പെൺകുട്ടിയുമായിട്ട് അനാവശ്യമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു.
He is married.
താൻ വാഹിതനാണ്.
And as a child.
ഒരു കുഞ്ഞുമുണ്ട്.
So some of our brethren counseled him.
ചില സഹോദരന്മാർ അദ്ദേഹത്തെ ഉപദേശിക്കുകയുണ്ടായി.
And this was the result of the counseling.
ഇങ്ങനെ താനുമായിട്ട് തന്നെ ഉപദേശിച്ച മുഖാന്തരം ഉണ്ടായതിന്റെ അനന്തരഫലം ഇതാണ്.
We found out the reason for his getting attached to this girl.
ഈ പെൺകുട്ടിയുമായിട്ട് അടുക്കുവാൻ താൻ അടുക്കുവാനുണ്ടായ കാരണം ഞങ്ങൾ കണ്ടുപിടിച്ചു.
They did not have a child for long.
അനേക നാളുകൾ അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു.
When the baby was born,
ഈ കുഞ്ഞുണ്ടായപ്പോൾ,
the wife was so much taken up with the baby that she was always busy with the baby.
ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൽ അത്യധികം ആകൃഷ്ടയായിട്ട് എപ്പോഴും ഈ കുഞ്ഞുമായിട്ട് സമയം ചെലവഴിക്കുന്നു.
Feeding her, bathing her, changing her napkin.
കുഞ്ഞിനെ കുളിപ്പിക്കുക, കുഞ്ഞിന് ആഹാരം കൊടുക്കുക, അതിന്റെ നാപ്കിൻ ചേഞ്ച് ചെയ്യുക.
My baby.
എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞപ്പോഴും അതിന്റെ പുറകെ നിൽക്കുകയായിരുന്നു.
And the poor husband is looking like this. What's happening?
ഭർത്താവ് ഇങ്ങനെ നോക്കി, എന്താ ഈ സംഭവിക്കുന്നത്?
You don't need me.
എന്നെ നിനക്ക് ആവശ്യമില്ലേ?
See, it is not deliberate.
അത് മനഃപൂർവമായിട്ടുള്ള ഒരു കാര്യമല്ല.
Automatic.
അത് തന്നെ ഉണ്ടാകുന്നതാണ്.
Then this brother is a highly educated man.
വളരെയധികം വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയാണ് ഈ സഹോദരൻ.
He felt that I am left alone.
ഞാൻ ഏകനായി തീർന്നു, എന്നെ ഏകനാക്കി ഇട്ടു എന്നത് എനിക്ക് തോന്നി.
She is not caring for me. She wants only the baby.
എന്നെ കുറിച്ച് അവൾക്ക് യാതൊരു കരുതലുമില്ല, അവൾക്ക് ആ കുഞ്ഞിനെ മാത്രം മതി.
And so slowly he developed a friendship elsewhere.
അങ്ങനെ സാവധാനത്തിൽ ഒരു സൗഹൃദ ബന്ധം താൻ വേറൊരാളുമായിട്ട് സ്ഥാപിക്കുവാനിടയായി.
It was rectified.
അത് പരിഹരിക്കപ്പെട്ടു.
They are happily living now.
അവരിപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു.
I hope all the sisters understood what I said.
ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും മനസ്സിലായി.
Your baby is secondary. Your husband is first.
നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ വ്യക്തി, പിന്നീടാണ് കുഞ്ഞുങ്ങൾ വരുന്നത്.
For the sake of your child, don't neglect giving time and attention to your husband.
നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരിൽ ഒരിക്കലും ഭർത്താവിന് കൊടുക്കേണ്ടുന്ന സ്ഥാനവും സമയവും കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അവഗണന കാണിക്കുവാൻ പാടില്ല.
God has given your husband first, your children come later.
ദൈവം നിങ്ങൾക്ക് ഭർത്താവിനെയാണ് ആദ്യം തന്നത്, അതിനുശേഷമാണ് കുഞ്ഞുങ്ങളെ നൽകിയത്.
Another thing that brother Saji of Agape Counseling recently said,
veru karyam sahoran Saji Agape Counseling le sahoran Saji paranjathu,
you know, we minister together in many family conferences,
njangal onnicha pala family conferencesil shishrushikarundu,
and one very important thing he said,
valare pradhanapetta oru karyam than ingane parayundayi,
many parents live for their children,
aneega madapidakkal avare kunjungalkku vendiyana jeevikkunnathu.
That's absolutely wrong.
Adu paripoornamayittum thettaatulla karyam.
Many parents say,
അനേക മാതാപിതാക്കൾ പറയുന്നത്,
My son, I am living for you.
എന്റെ മോനെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്.
No, you should live for God, not for your son.
നിന്റെ മകന് വേണ്ടിയല്ല, മറിച്ച് നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം.
And if that son goes astray tomorrow,
നാളെ ഈ മകൻ വഴിതെറ്റി പോയാൽ,
your life is doomed.
നിങ്ങളുടെ ജീവിതം നശിക്കുകയാണ്.
That's the end of your life.
നിങ്ങളുടെ ജീവിതത്തിന്റെ അന്ത്യമാണ് അത്.
Why?
എന്തുകൊണ്ട്?
You lived for him.
കാരണം നീ അവനു വേണ്ടി ജീവിച്ചു.
God asked you to live for God.
ദൈവം നിന്നോട് ആവശ്യപ്പെട്ടത് നീ ദൈവത്തിനു വേണ്ടി ജീവിക്കണമെന്നാണ്.
Dear sisters, don't live for your children.
എന്റെ പ്രിയ സഹോദരിമാരെ, നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്.
Your life should not revolve around just your children.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചുറ്റിപ്പറ്റുന്നതായിരിക്കരുത് നിങ്ങളുടെ ജീവിതം.
Your life should revolve around God.
ദൈവത്തെ ചുറ്റിപ്പറ്റുന്നതായിരിക്കണം നിങ്ങളുടെ ജീവിതം.
Of course you must love your children.
തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം.
Take care of them.
അവരെ നിങ്ങൾ കരുതണം.
Discipline them.
അവരെ നിങ്ങൾ ശിക്ഷണത്തിൽ
വളർത്തണം. Give them what they need.
അവർക്ക് ആവശ്യമുള്ളത് നൽകണം.
But the focus of your life is not your children.
നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്ന കുഞ്ഞുങ്ങളല്ല.
What I'm trying to say is that the strongest relationship is between you and your husband, you and your wife.
ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും ശക്തമായ ബന്ധം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരമുള്ള ബന്ധമാണെന്നാണ്.
No other relationship should come in between.
ഇതിന്റെ മധ്യത്തിൽ വേറൊരു ബന്ധവും കടന്നു വരുവാൻ പാടില്ല.
You should deliberately try to see that.
അത് അങ്ങനെ തന്നെയാണ് എന്ന് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കണം.
I want to say again that you should maintain that intimacy.
Bendham ethum hridyamaya bendham ningal thudarmanamayi mudangi pogada munpottu kondu povu.
Find time to maintain that intimacy.
Adhe mudangada munpottu kondu poguvanayittu ningal samayam kandathanam.
Crack a joke with your wife.
Ningalde bhariyumayittu tamash parayya.
There are some husbands who crack jokes with other people's wives.
മറ്റുള്ളവരുടെ ഭാര്യമാരുമായിട്ട് ചില ഭർത്താക്കന്മാർ തമാശ പറയും.
Oh, they laugh and they're very happy when they see other people's wives.
മറ്റുള്ളവരുടെ ഭാര്യമാരെ കാണുമ്പോൾ ചിരിക്കുകയും വളരെ സന്തോഷമായിട്ടിരിക്കുകയും ചെയ്യും.
That is all right, provided you laugh with your wife also.
അത് നല്ല കാര്യമാണ് നിങ്ങളുടെ ഭാര്യയോടും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ.
If you don't crack jokes with your wife, please don't crack jokes with somebody else's wife.
നിങ്ങളുടെ ഭാര്യയുമായിട്ട് തമാശ പറയാതെ മറ്റുള്ളവന്റെ ഭാര്യയുമായിട്ട് തമാശ പറയാൻ പോകരുത്.
You know what will happen?
എന്ത് സംഭവിക്കും നിങ്ങൾക്ക് അറിയാമോ?
In this modern society,
ഇന്ന് ഈ ആധുനികമായ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ,
women are also working.
ഇവിടെ സഹോദരിമാരും സ്ത്രീകളും ജോലി ചെയ്യുന്നവരാണ്.
Most of the sisters.
മിക്കവാറും ഉള്ള സഹോദരിമാർ.
You know, when men don't give attention to them,
അവർക്ക് ഭർത്താക്കന്മാർ വേണ്ട ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിൽ,
when you don't give time to them,
അവർക്ക് വേണ്ടിയുള്ള സമയം നിങ്ങൾ വേർതിരിക്കുന്നില്ലെങ്കിൽ,
you don't appreciate them,
നിങ്ങൾ അവരെ ശരിയായ നിലയിൽ അംഗീകരിക്കുന്നില്ലെങ്കിൽ,
they will be naturally drawn to other people who appreciate them.
അവരെ അംഗീകരിക്കുകയും അവർക്ക് വിലമതിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരിലേക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്.
Now, they may not fall in love with somebody else.
മറ്റുള്ളവരെ സ്നേഹിച്ച് അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടുമെന്നല്ല എന്റെ അർത്ഥം.
But still in their heart,
അവരുടെ ഹൃദയത്തിൽ
something goes wrong.
ചില തെറ്റായ ചിന്തകൾ ഉണ്ടാകും.
Suppose she wears a good sari.
ഒരു നല്ല സാരി അവൾ ഉടുക്കുകയാണെന്ന് വിചാരിക്കുക.
Husband should appreciate that.
ഭാര്യ ഭർത്താവ് അത് അതിനെ നല്ല നിലയിൽ പറയണം.
But when she goes to office,
അവൾ ഓഫീസിലേക്ക് പോകുമ്പോൾ,
the guy sitting next there,
അവളുടെ അടുത്തിരുന്ന് ജോലി ചെയ്യുന്ന മനുഷ്യൻ,
oh, this is a beautiful saree.
ഇത് വളരെ മനോഹരമായ സാരി.
You look very good in this.
നീ സാരി ഉടുത്തപ്പോൾ വളരെ മനോഹരിയായിട്ട് തോന്നുന്നു.
And this woman thinks,
ഈ സ്ത്രീ വിചാരിക്കും,
my husband did not say word.
എന്റെ ഭർത്താവ് ഒരൊറ്റ വാക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല.
Look at this man, how nice he is.
ഈ മനുഷ്യനെ നോക്ക്, എത്രയോ നല്ല മനുഷ്യനാണ്.
And one day he asks you,
ഒരിക്കൽ അവൾ നിന്നോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക.
That man asks you,
ആ മനുഷ്യൻ ചോദിക്കുകയാണ്,
why do you look so sad today?
എന്താണ് ഇന്ന് വളരെ ദുഃഖിതയായിട്ടിരിക്കുന്നത്?
Something is wrong.
എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചോ?
My husband never asked me.
എന്റെ ഭർത്താവ് എന്നോട് ഒരിക്കലും ഇങ്ങനെ ചോദിച്ചിട്ടില്ല.
He doesn't worry whether I am sad or happy.
ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നോ ദുഃഖിതയായിട്ടിരിക്കുന്നോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വിഷയമല്ല.
He is busy with ministry and many other things.
താൻ മിനിസ്ട്രിയിലും അതുപോലുള്ള മറ്റു പല കാര്യങ്ങളിലും വളരെയധികം തിരക്കുള്ളവനാണ്.
This man is more concerned.
ഈ മനുഷ്യൻ എന്നെക്കുറിച്ച് വളരെയധികം ചിന്താകുലനാണ്.
Thoughts waver.
ആ ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്, വ്യതിയലിക്കുകയാണ്.
I am not telling you a story.
ഞാൻ നിങ്ങളോട് ഒരു കഥ പറയുകയാണ്.
I am telling you things from real life, what's happening among us.
യഥാർത്ഥ ജീവിതത്തിൽ നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്.
So why is it that her thought goes astray?
എന്തുകൊണ്ടാണ് അവളുടെ ചിന്ത ഇങ്ങനെ വ്യതിയലിച്ച് വഴിമാറി പോകുന്നത്?
Because she gets appreciation and attention from someone else that she doesn't get from her husband.
അവളുടെ ഭർത്താവിൽ നിന്നും തനിക്ക് ലഭിക്കാത്ത പരിഗണനയും ശ്രദ്ധയും അവൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നു, മറ്റൊരാളിൽ നിന്ന് ലഭിക്കുന്നു.
You know, adultery is not just physical.
ഈ വ്യഭിചാരം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല.
Matthew 5:28, the Lord Jesus said,
മത്തായി സുവിശേഷം 5 അധ്യായത്തിന്റെ 28 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു,
If you look at a woman to lust after her, you have committed adultery in your heart.
നീ ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കിയാൽ നിന്റെ ഹൃദയത്തിൽ നീ വ്യഭിചാരം ചെയ്തു.
Based on that principle, I want to tell you,
ആ പ്രമാണത്തെ അടിസ്ഥാനമാക്കി ഞാൻ നിങ്ങളോട് പറയട്ടെ,
Sisters, if you esteem someone else or feel attached to someone else more than your husband, that is a form of adultery.
എന്റെ പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടുതലായിട്ട് നിങ്ങൾ വേറെ ആരെങ്കിലും വിലമതിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി വിചാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് വ്യഭിചാരത്തിന്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അത് അതിന്റെ ഒരു വേറൊരു ഭാഗമാണ്.
That is true of husbands.
അത് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം
You may not say a word to them.
അവരോട് നിങ്ങൾ ഒരു വാക്കും പറയുന്നില്ല.
You may not touch them. You may not do anything.
നിങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ള സ്ത്രീയെ തൊടുകയോ അവരെ ആ നിലയിൽ ഒന്നും പറയുകയും ചെയ്യുന്നില്ല.
But instead of being straight, your heart being straight towards your wife, if it leans to another woman, that amounts to a sort of adultery.
നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഭാര്യയോടുള്ള ബന്ധത്തിൽ നേരെ ഇരിക്കാതെ വേറൊരു സ്ത്രീയോടുള്ള ബന്ധത്തിൽ അല്പം ചരിഞ്ഞാൽ അത് വ്യഭിചാരത്തിന്റെ വേറൊരു ഭാഗമാണ്.
Nothing happens outside.
ബാഹ്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല.
In our heart,
നമ്മുടെ ഹൃദയത്തിൽ,
our focus has to be on our partner.
നമ്മുടെ ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത പങ്കാളിയോടായിരിക്കണം.
You remember what Paul said in Corinthians?
കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
He said, I am afraid.
ഞാൻ ഭയക്കുന്നു.
You are betrothed to one.
നിങ്ങൾ ഞാൻ നിങ്ങളെ ഒരാൾക്ക് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്.
And I'm afraid that the focus of your heart may be shifted. That's what Paul said.
നിങ്ങളുടെ ആ ശ്രദ്ധ വ്യതിയലിച്ച് വേറെ ആരെങ്കിലേക്കും ആയി തീരുമോ ഞാൻ ഭയക്കുന്നു.
So that is something very serious.
അത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്.
Now family, I'm trying to say that this relationship is the strongest.
ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്ന കുടുംബ ബന്ധം എന്ന് പറയുന്നതാണ് ഏറ്റവും ശക്തമായ ബന്ധം.
You should maintain it strong.
അത് വളരെ ശക്തമായ നിലയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം.
God has established it to be strong.
അത് ശക്തമായ നിലയിൽ ആയിരിക്കണം എന്നുള്ള നിലയിലാണ് ദൈവം സ്ഥാപിച്ചത്.
It is your responsibility and my responsibility to maintain that strength.
അത് അതേ നിലയിൽ, ശക്തമായ നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തമാണ്.
And the Bible says,
വേദപുസ്തകം ഇങ്ങനെ പറയുന്നു,
If we fail here
ഇവിടെ നാം പരാജയപ്പെട്ടാൽ,
in our faithfulness to our partner,
നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിലുള്ള വിശ്വസ്തയിൽ നാം പരാജയപ്പെട്ടാൽ,
God will take it seriously.
വളരെയധികം ഗൗരവത്തോടു കൂടി ദൈവം അത് കാണും.
Do you know that?
അത് നിങ്ങൾക്കറിയാമോ?
Please read this verse in Hebrews chapter 13.
എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ ഈ വാക്യം നമുക്ക് വായിക്കാം.
Hebrews chapter 13.
എബ്രായ ലേഖനം 13-ാം അധ്യായം
and verse 5.
5-ാം വാക്യം. നിങ്ങളുടെ നാലാം വാക്യം, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും.
God will judge.
ദൈവം വിധിക്കും.
Here is one group, the Lord says, I will surely judge them.
ഞാൻ തീർച്ചയായും വിധിക്കും എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്.
We know God will judge all sins.
എല്ലാ പാപത്തെയും ദൈവം വിധിക്കുമെന്ന് നമുക്കറിയാം.
But this one particular sin, the Bible says, God will surely judge.
ഈ ഒരു പ്രത്യേകമായ പാപത്തെ തീർച്ചയായും ദൈവം ശിക്ഷിക്കും എന്ന് ഈ വേദപുസ്തകം പറയുന്നു.
We should not tolerate unfaithfulness to our partner. Even in our thoughts or imagination,
nammude bhavathilo nammude chindayilo polum nammude jeevitha pangaliyode oru anuvida polum avishwasatha naam vechu pulartuvan paadilla.
Evil thoughts will come to everyone of us.
Milachamaya chinda nammude hrudayathilekku vannu vannu
vannu immediately set it right before God.
Devathinu munbagada udan thanne parihrikkapadanam.
So in Hebrews it says, I will judge these people surely.
Ebrayalekaram 13-aam adhyayathil parannu, theerchiyayum njan ee kootare vidhikkum.
Who are they?
ആരാണവർ?
Those who become unfaithful to their partner.
അവരുടെ ജീവിത പങ്കാളികളോട് അവിശ്വസ്തത കാണിക്കുന്ന ഒരു കൂട്ടം ജനം.
Do you know Proverbs 6:29?
സദൃശ്യവാക്യം 6-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നിങ്ങൾക്കറിയാമോ?
Very strong word.
അത് വളരെ ശക്തമായ വാക്യമാണ്.
Equal to the verse in Hebrews 13.
നാം ഇപ്പോൾ വായിച്ച എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലെ വാക്യത്തിന് സമാനമായ വാക്യമാണ്.
Here also God says, I will judge.
ഇവിടെയും ദൈവം പറയുന്നത്, ഞാൻ വിധിക്കും.
He who touches his brother's wife will never go unpunished.
കൂട്ടുകാരന്റെ അടുക്ക ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ അവളെ തുടർന്ന് ഒരുത്തരം ശിക്ഷ വരാതെ ഇരിക്കയില്ല.
Did you hear that?
അത് നിങ്ങൾ കേട്ടോ?
He who goes to his brother's wife or neighbor's wife will never go unpunished.
കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവന് ശിക്ഷ വരാതെ ഇരിക്കയില്ല, അല്ലെങ്കിൽ അവൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ വിടുകയില്ല.
God is saying.
ദൈവം പറയുകയാണ്.
So that means God has taken family very seriously.
അതിന്റെ അർത്ഥം ദൈവം കുടുംബത്തെ വളരെ ഗൗരവത്തോടെ കൂടി കാണുന്നു
എന്നുള്ളതാണ്. Any unfaithfulness in this area God says I will surely catch up with it.
ഈ കുടുംബ ജീവിതത്തിന്റെ മേഖലയിൽ കാണുന്ന എല്ലാ അവിശ്വസ്തതയും വളരെ ഗൗരവത്തോടെ കൂടി കാണുകയും വിധിക്കുകയും ചെയ്യുമെന്ന് ദൈവം പറയുന്നു.
So that's something very very serious.
അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്.
And you know these are all reasons for its importance.
ee kaaranangal okke idinde pradhaanyathe chundi kaanikkunnathaan.
In Matthew 19 verse 6
Matthayi suvishesham 19th adhyayathinte 6th vaakyathil
the Lord Jesus spoke of the permanent nature of marriage.
ee vivaha bandhathinte nistulyathaye kurichu kartaavaya Yesu Kristu parayunu.
You know it cannot be undone, it cannot be broken.
adu orikkalum illadaakkuvan paadilla enna kartaavu parayunu.
What God has joined together, let not man put asunder.
ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്.
These days we see so many people violating this principle.
ഈ ദൈവത്തിന്റെ പ്രമാണം ലംഘിക്കുന്ന അനേകരെ നമുക്ക് ഈ നാളുകളിൽ കാണുവാൻ കഴിയും.
It is a permanent relationship.
ഇത് എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഒരു ബന്ധമാണ്.
No human being or agency is authorized to separate what God has joined together.
ദൈവം ഒന്നിച്ച് യോജിപ്പിച്ചതിനെ വേർപിരിക്കുവാനായിട്ട് മാനുഷികമായിട്ടുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ ഒരു സംഘടനയ്ക്കോ കഴിയുകയില്ല.
This is a permanent relationship.
ഇത് എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ഒരു ബന്ധമാണ്.
Once you are in it, you are in it.
നിങ്ങൾ ഒരിക്കൽ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നേക്കുമായിട്ട് പ്രവേശിച്ചിരിക്കുകയാണ്.
You cannot quit. You can quit your job.
നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് രാജിവെക്കുവാനായിട്ട് കഴിയും.
You can close down your business.
നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് അവസാനിപ്പിക്കുവാൻ കഴിയും.
But you cannot quit your family relationship.
എന്നാൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും രാജിവെക്കുവാൻ കഴിയില്ല.
Any other job or engagement in the world you can get out of.
ഈ ലോകത്തിലുള്ള ജോലിയോ അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും.
If an elder cannot function as an elder because of his ill health or for some reason he may cease to function as an elder.
ഒരു മൂപ്പൻ എന്തെങ്കിലും അനാരോഗ്യം മുഖാന്തരം ആ നിലയിൽ ശുശ്രൂഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ തനിക്ക് ആ നിലയിൽ ശുശ്രൂഷിക്കാതിരിക്കുവാനായിട്ട് കഴിയും.
If your business is not making profit, you can just quit it, leave it, close it down.
നിങ്ങളുടെ ബിസിനസ് ലാഭകരമല്ലെങ്കിൽ അത് അടച്ചുപൂട്ടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും.
If you don't want to continue in your job, you can tender resignation saying I want after a month I will not be with you.
നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് തുടരുവാൻ താൽപര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് രാജിക്കത്ത് നൽകി ഒരു മാസത്തെ നോട്ടീസ് നൽകി നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും.
But there's only one area where you cannot resign.
എന്നാൽ രാജിവെക്കുവാൻ കഴിയാത്ത ഒരു മേഖല നിങ്ങളുടെ ജീവിതത്തിലുണ്ട്.
You cannot give a letter to your wife saying hereby I'm submitting my resignation.
ഞാൻ ഇവിടെ നിങ്ങൾക്ക് രാജിക്കത്ത് തരുന്നു എന്ന് പറഞ്ഞു രാജിക്കത്ത് നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല.
No provision.
അതിനുള്ള യാതൊരു അടിസ്ഥാനവുമില്ല.
This is permanent.
ഇത് എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്.
Therefore we should be very cautious in getting into it.
അതുകൊണ്ട് ഇതിൽ പ്രവേശിക്കുമ്പോൾ വളരെ അധികം ജാഗരൂകരായിരിക്കണം.
Let me say a word about getting into this.
ഇതിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറയട്ടെ.
For some of us now it is for our children.
നമ്മോടുള്ള ബന്ധത്തിലും നമ്മുടെ ചില കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും.
For young people it is about themselves.
ഈ യുവാക്കളോടുള്ള ബന്ധത്തിൽ അത് അവരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്.
And for elderly people like us it's for our children.
പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള കുടുംബ ജീവിതത്തിലുള്ള ബന്ധത്തിൽ.
I have found in my experience and talking to people
ende anubhavathilum mattullavarodu samsaricha ende velichathil
90% of the problems started before marriage not after marriage
90% prashnangalum kudumbajeevithile prashnangalum thodangiyathu vivahathinu munpu aanu vivahathinu sheshamalla.
Some problems started after marriage.
ചില പ്രശ്നങ്ങൾ വിവാഹത്തിന് ശേഷം തുടങ്ങിയിട്ടുണ്ടാകാം.
But most of the problems I found started before they got married.
വിവാഹത്തിലേക്ക് വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് മിക്കവാറും ഉള്ള പ്രശ്നങ്ങൾ എല്ലാം തുടങ്ങിയത്.
One wife told me.
ഒരു ഭാര്യ എന്നോട് ഇങ്ങനെ പറഞ്ഞു.
I actually didn't want to marry him.
ഇവൻ ഈ ആളിനെ വിവാഹം ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു.
Then why did you marry him?
പിന്നെ എന്തിനാ വിവാഹം ചെയ്തേ?
It was forced upon me.
എന്നെ ബലാത്കാരമായിട്ട് ഇതിൽ ഏൽപ്പിക്കുകയായിരുന്നു. എന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു.
Engagement was over.
ഉറപ്പ് കഴിഞ്ഞു.
Everybody knew about it.
Ellarum ine kurichu arinju.
I didn't want this.
Enikku idu vendayirunnu.
But it would be like a social shame for my parents.
Ende madavidakale sambandhichathollam samoohiyamayittu avarku valarigam lajja ulavaakkunna karyamaanu njan adilinde pinmariya.
So though I didn't like it, I entered into it.
Enikku taalpariyamillayirunnu engilum aa nilayil njan idil praveshichu.
But do you know what's happening now?
Endaan ippo sambhavikkunnathu
ariyamo? They're living in the same house.
Avaru ore veettil thaamasikkiyaanu.
They're not talking to each other.
Avaru parasparam samsaarikkarilla.
Now this is after a few years ago. I don't know how they are now.
Ippo avar enganaanu enikku arinjulla njan ee paranja kaaryam chila varshangalkku munpulla kaaryam.
So she came to talk to me and she said, I didn't want this.
Avul ennodu samsaarikkan vannittu paranju enikku ee vivaham vendayirunnu.
So where did the problem start, after marriage or before marriage?
Evadeyaanu ee prashnam thodangiyathu, vivahathinu munpo adinu sheshamo?
Another case,
vera kaaryam
that I personally know,
enikku vyaktiparamayittu ariyaavunna oru kaaryamaanu.
The girl didn't want it.
Ee penkuttikku ee vivaham aavashyamillayirunnu.
And she rang up the boy's father and said, I am not interested.
ee aankuttiyude allengil bhartavinte pidavine vilichittu paranju enikku vivahathil erpadan taalpariyilla ennu paranju.
She was very bold to say that before marriage to the boy's father.
Vivahathinu munpu ee vivaham kazhikkan poguna aalinte bhartavinodu vilichu parayathakka dhairyam avalkku undayirunnu.
Then all the family people forced upon her.
Ella kudumbathilulla ellavarungalum koodi avale nirbandhichu.
You call him again.
Veendum avane vilikkya.
Say that I was emotionally upset and that's why I said it.
Adhathe vilichu പറയുക, ഞാൻ വൈകാരികമായിട്ട് വളരെയധികം തകർന്നിരിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അന്നേരം അങ്ങനെ പറഞ്ഞത്.
And she called and said like that.
ആ നിലയിൽ അവള് വിളിച്ചിട്ട് ആ പിതാവിനോട് അങ്ങനെ പറഞ്ഞു.
After marriage,
വിവാഹത്തിന് ശേഷം,
things didn't work out.
ഒരു നിലയിലും അത് ഒന്നിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞില്ല.
Her parents brought me from another country. They paid by airfare and brought me from another place to talk to this girl.
എന്നെ വേറൊരു സ്ഥലത്ത് നിന്നും പ്ലെയിൻ ടിക്കറ്റ് കൊടുത്ത് ഈ പെൺകുട്ടിയോട് സംസാരിക്കുവാനായിട്ട് ഈ മാതാപിതാക്കൾ കൊണ്ടുവന്നു.
I talked to her for 8 or 10 hours.
ഞാൻ 8ഓ 10ഓ മണിക്കൂർ അവളോട് സംസാരിച്ചു.
Nothing happened.
ഒന്നും സംഭവിച്ചില്ല.
They are divorced now.
അവർ ഇപ്പോൾ വിവാഹബന്ധം വേർപെടുത്തി.
What a sad thing.
എത്രയോ ദുഃഖകരമായ
കാര്യം. I'm talking about our assembly people. We don't deal with outsiders usually.
നാം സാധാരണ സഭയ്ക്ക് വെളിയിലുള്ളവരുമായിട്ട് ബന്ധപ്പെടാറില്ലല്ലോ, നമ്മുടെ സഭയിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്.
The problem was already there prior to marriage. They didn't want it.
ഈ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ അടിസ്ഥാനപരമായ പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്ക് വിവാഹം വേണ്ടായിരുന്നു.
We have to enter into this cautiously because once you are in it, there is no provision to get out.
വളരെ കരുതലോട് കൂടി വേണം ഈ ബന്ധത്തിൽ ഏർപ്പെടുവാൻ. കാരണം ഒരിക്കൽ ഇതിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് മാർഗമില്ല.
All young people who are not married,
വിവാഹിതരല്ലാത്തവരായിട്ട് വിട്ടിരിക്കുന്ന യൗവനക്കാരോട് പറയട്ടെ,
Your parents may make proposals.
നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെങ്കിൽ ആലോചനകൾ കൊണ്ടുവന്നേക്കാം.
They may advise you.
നിങ്ങളെ ഉപദേശിച്ചു എന്ന് വന്നേക്കാം.
That is their responsibility.
അത് അവരുടെ ഉത്തരവാദിത്തമാണ്.
But you should consider the issue and you are the one to say yes or no finally.
നിങ്ങളാണ് ഈ കാര്യം ഗൗരവത്തോടു കൂടി പരിഗണിക്കുകയും നിങ്ങളാണ് എനിക്ക് വേണോ വേണ്ടായോ എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യേണ്ടത്.
You should never allow your parents to force it upon you.
എന്തെങ്കിലും കാര്യം നിങ്ങളുടെ മേൽ ചേൽപ്പിക്കുവാനായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ അനുവദിക്കരുത്.
If you don't like it, please say I don't like this, I don't want this.
എനിക്ക് നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾ ദയവായിട്ട് പറയണം, എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് ഇത് വേണ്ട എന്ന് പറയണം.
Dear parents,
എന്റെ പ്രിയ മാതാപിതാക്കളെ,
you can suggest, you can advise your children, but never force it upon them.
നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചില കാര്യങ്ങൾ ആലോചനയായിട്ട് പറയാം, എന്നാൽ ഒരിക്കലും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാനായിട്ട് പാടില്ല.
Many parents force it upon their children.
Aneka madapithakal idupolulla karyangal nirbandhathodu koodi kunningalde mel adichelpikkiyaanu.
Oh, you must marry him.
Avane nee vivaham cheyanam.
Never say that.
Orikkalum angane parayilla.
Because your children are going to live together. You are not going to live with them.
Kaaranam nee ningalalla avanuvadi jeevikkan povu, ningalde kunningalana avanuvadi jeevikkan.
Once they are in trouble, you will wash your hand.
Ning orikkal avar prashnathil aayi kaynja ningal kai kezhugum.
And your children will suffer.
നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കും അതിന്റെ അനന്തരഫലം അനുഭവിക്കുക.
Never force decisions on your children.
നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു തീരുമാനവും അടിച്ചേൽപ്പിക്കരുത്.
You can show them the boy or the girl.
നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ ആൺകുട്ടിയോ അല്ലെങ്കിൽ വിവാഹം ചെയ്യേണ്ട പെൺകുട്ടിയോ ചൂണ്ടിക്കാണിച്ചു
കൊടുക്കാം. You can talk, you can advise your children.
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഉപദേശിക്കാം.
You can tell them why you think this is the right match.
ഇത് നല്ല ഒരു ജോഡിയാണോ എന്ന് നീ വിചാരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ നീ വിചാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം.
You can tell them what you want to tell them.
എന്താണ് നിങ്ങൾക്ക് പറയേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം.
But don't make decision for them, let them make the decision.
അവർക്ക് വേണ്ടി നിങ്ങൾ തീരുമാനമെടുക്കരുത്, അവരെ തീരുമാനമെടുക്കുവാനായിട്ട് അനുവദിക്കണം.
Many children have got into trouble because of the unwise decision of their parents.
മാതാപിതാക്കളുടെ ബുദ്ധിശൂന്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അനേക കുഞ്ഞുങ്ങൾ വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളിലായി തീർന്നിട്ടുണ്ട്.
One very you know, serious situation in a family.
ഒരു വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നം ഒരു കുടുംബത്തിൽ ഉണ്ടായിരുന്നു.
That both of us know.
ഞങ്ങൾ രണ്ടുപേർക്കും ആ കാര്യം അറിയാം.
You know what the girl is saying?
എന്താണ് ആ പെൺകുട്ടി പറയുന്നത്
അറിയാമോ? She is pointing her finger to her daddy.
ആ പെൺകുട്ടി ആ പിതാവിനെ നേരെ വിരൽ ചൂണ്ടുകയാണ്.
He is an elder in one assembly.
ഒരു അസംബ്ലിയിലെ മൂപ്പനാണ് അദ്ദേഹം.
You are responsible.
നീയാണ് ഇതിന് ഉത്തരവാദി.
You are responsible.
നീയാണ് ഇതിന് ഉത്തരവാദി.
And the father has nothing to say.
പിതാവിനെ തിരിച്ചു പറയാനായിട്ട് ഒന്നുമില്ല.
You did not inquire properly.
നീ ശരിയായ നിലയിലുള്ള ഒരു അന്വേഷണം ഇതിനു മുമ്പ് നടത്തിയില്ല.
You told me to marry him, I married him.
നീ എന്നോട് പറഞ്ഞു വിവാഹം ചെയ്യാനായിട്ട് ഞാൻ അങ്ങനെ അവനെ വിവാഹം ചെയ്തു.
They are almost I think divorced now.
അവരെ ഏകദേശം വിവാഹബന്ധ വേർപെടുത്തിയ നിലയിലാണ്.
What a sad thing.
എത്രയോ ദുഃഖകരമായ കാര്യമാണ്.
Parents and those who are entering into marriage.
മാതാപിതാക്കളും അതുപോലെ വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടുവാൻ പോകുന്നവരും.
Remember, this is a very, very serious business.
ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണെന്ന് ഓർക്കണം.
Once you are in it, you cannot get out.
ഒരിക്കൽ നിങ്ങൾ അതിലായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കൽ നിങ്ങൾക്ക് പുറയിലെ വെളിയിൽ വരുവാൻ കഴിയില്ല.
Okay, how to get in?
എങ്ങനെ നിങ്ങൾക്ക് അതിൽ പ്രവേശിക്കുവാൻ കഴിയും?
What are the biblical principles to follow?
എന്തെല്ലാം ദൈവിക പ്രമാണങ്ങളാണ് നാം പിൻപറ്റേണ്ടത്?
No, that's a very long subject.
അത് വളരെ വലിയൊരു വിഷയമാണ്.
But I just want to quickly say a few things for both the children and the parents.
കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും ഉള്ള ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
You know, we have guidelines in the scripture for all these things and thank God for it.
ഈ കാര്യങ്ങൾക്കെല്ലാം തന്നെ നാം പിൻപറ്റേണ്ടുന്ന പ്രമാണങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
There are two marriages in the Bible in which God is said to be directly involved in.
ദൈവം നേരിട്ട് ഇടപെട്ട രണ്ട് വിവാഹങ്ങളെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്.
Number 1.
ഒന്നാമത്തേത്
Adam and Eve's wedding.
ആദമിന്റെയും ഹവ്വയുടെയും വിവാഹം.
God is directly involved.
ദൈവം നേരിട്ട് ഇടപെട്ട ഒരു വിവാഹം.
See, they are model weddings.
അത് മാതൃകാപരമായ വിവാഹങ്ങളാണ്.
We have to follow those principles there.
അവിടെ കാണപ്പെടുന്ന പ്രമാണങ്ങൾ നാം പിൻപറ്റണം.
They are biblical principles.
അവിടെയുള്ള ദൈവിക പ്രമാണങ്ങൾ.
Okay, what is the principle we learn from Adam and Eve's wedding?
ആദമിന്റെയും ഹവ്വയുടെയും വിവാഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രമാണങ്ങൾ എന്തൊക്കെയാണ്?
What did Adam do?
എന്താണ് ആദം ചെയ്തത്?
He slept.
ആദം ഉറങ്ങി.
Today it means he rested in faith.
അതിന്റെ അർത്ഥം ഇന്ന് വിശ്വാസത്തിൽ താൻ സ്വസ്ഥനായിരുന്നു എന്നുള്ളതാണ്.
Believing that God will take care of my need.
എന്റെ ആവശ്യത്തെ ദൈവം നിവർത്തിച്ചു തരും എന്നുള്ള പരിപൂർണ വിശ്വാസത്തിൽ.
Waiting in prayer.
പ്രാർത്ഥനയിൽ കാത്തിരിക്കുകയാണ്.
And what did Eve do?
എന്താണ് ഹവ്വ ചെയ്തത്?
To get a husband, what did she do?
എന്താണ് ഒരു ഭർത്താവിനെ ലഭിക്കാനായിട്ട് ഹവ്വ ചെയ്തത്?
She just followed the leading of God.
ദൈവത്തിന്റെ ആ നടത്തിപ്പിനെ അവൾ പിൻപറ്റി.
You know, in the English Bible it says that the Lord God brought the woman to man.
ഇംഗ്ലീഷ് പരിഭാഷയിൽ ഈ ഹവ്വയെ ദൈവം ആദമിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു എന്നാണ്.
That means she was made maybe in the next compound.
അടുത്ത സ്ഥലത്ത് അവൾ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം.
And the Lord held her hand.
ദൈവം അതിനുശേഷം അവളുടെ കൈക്ക് പിടിച്ചിട്ട്
and said, come on, follow me.
എന്നെ അനുഗമിക്കുക എന്ന് അവളോട്
പറഞ്ഞു. And brought him to Adam.
അവളെ ആദമിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു.
So what did Eve do?
എന്താണ് ഹവ്വ ചെയ്തത്?
She just followed the leading of God.
ദൈവത്തിന്റെ ആ കരുതലിനെ ദൈവത്തിന്റെ നടത്തിപ്പിനെ അവൾ പിൻപറ്റി.
Let us ask Adam, Adam, where did you get your wife from?
എവിടുന്നാണ് നിനക്ക് ഭാര്യയെ കിട്ടിയത് എന്ന് ആദമിനോട് ചോദിച്ചാൽ.
Internet or matrimony column?
മാട്രിമോണിയിൽ നിന്നാണോ ഇന്റർനെറ്റിൽ നിന്നാണോ?
Adam has only one answer.
ആദമിന് ഒരു ഉത്തരമേ കാണുകയുള്ളൂ.
I got her from God.
ദൈവത്തിൽ നിന്ന് ാണ് എനിക്ക് അവളെ ലഭിച്ചത്.
All of us should be able to say that.
നമുക്ക് എല്ലാവർക്കും ആ നിലയിൽ പറയുവാനായിട്ട് ഇടയായി തീരും.
Proposal may have come from your uncle or your elder or wherever, it doesn't matter.
ആലോചന ഒരുപക്ഷേ അങ്കിളിൽ നിന്നോ എൽഡറിൽ നിന്നോ വന്നെന്ന് വന്നേക്കാം.
But the ultimate answer should be
ഏറ്റവും ആത്യന്തികമായ ഉത്തരം.
Where did you get your wife from?
നിന്റെ ഭാര്യ നിനക്ക് എവിടെ നിന്ന് കിട്ടി?
We must all be confident enough to say I got my wife from God.
എനിക്ക് എന്റെ ഭാര്യയെ ദൈവത്തിൽ നിന്ന് കിട്ടി എന്ന് പറയാൻ ഇടയായി തീരണം.
And Eve's should also follow the leading of the Lord. I just followed the Lord and he took me to the right place.
ഹവ്വ പറയും, ഞാൻ ദൈവത്തിന്റെ നടത്തിപ്പിനെ പിൻപറ്റി ഞാൻ എത്തേണ്ടുന്ന സ്ഥാനത്ത് അവൻ എന്നെ കൊണ്ടുചെന്നാക്കി.
Do you see the spiritual principles there?
ഇവിടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ പാഠങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
The second marriage in which God was directly involved in is Genesis 24 marriage.
ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ കാണുന്നതാണ് രണ്ടാമത്തെ വിവാഹം ദൈവം നേരിട്ട് ഇടപെട്ടതായിട്ട് നാം കാണുന്നത്.
Isaac's wedding.
ഇസാക്കിന്റെ വിവാഹം.
It's a long description, very interesting.
വളരെ താൽപര്യജനകമായിട്ടുള്ള വിശദമായ വിവരണം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്.
All of you know it, so we don't have to read it all.
നമുക്ക് വായിക്കുവാൻ ആവശ്യമില്ലാത്തവണ്ണം ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് അറിയാം.
But I want to show you two principles here.
അവിടെ രണ്ട് പ്രമാണങ്ങൾ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
Number 1.
ഒന്നാമതായി,
all the people involved in the decision making in the marriage, they all looked to God.
ഈ വിവാഹത്തിൽ തീരുമാനമെടുക്കുവാനായിട്ട് ഇടപെട്ട എല്ലാവരും ഒരുപോലെ ദൈവത്തിങ്കിലേക്ക് നോക്കി.
Haven't you read that?
അത് നിങ്ങൾ വായിച്ചിട്ടില്ലേ?
First part is Abraham, the boy's father.
ഒന്നാമതായിട്ട് അബ്രഹാം, ഇസാക്കിന്റെ പിതാവായ അബ്രഹാം.
Genesis 24:7 he says,
ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ താൻ പറയുന്നു,
The Lord God of heaven shall send his angel before you.
സ്വർഗത്തിന്റെ ദൈവമായ യഹോവ എന്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കൊണ്ട് നിനക്ക് മുമ്പായി തന്റെ ദൂതനെ അയക്കും.
So what is Abraham saying?
എന്താണ് അബ്രഹാം ഇവിടെ പറയുന്നത്?
Where is he looking?
എവിടെയാണ് താൻ നോക്കുന്നത്?
He is looking to God.
ദൈവത്തിങ്കിലേക്കാണ് താൻ നോക്കുന്നത്.
God will send an angel.
ദൈവം ഒരു ദൂതനെ അയക്കും.
Have you noticed this truth?
ഈ സത്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
Angels are in the business of finding girls for your boys.
നിങ്ങളുടെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ദൂതന്മാർ.
Who said it?
ആരാണത് പറഞ്ഞത്?
The Bible says it. In your Bible it is written.
എന്റെ നിങ്ങളുടെ വേദപുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്.
God will send his angel to find a girl.
ഈ പെൺകുട്ടിയെ കണ്ടെത്തുവാനായിട്ട് ദൈവം ദൂതനെ അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു.
He is God so much interested in the wedding of our children that God will send his angel from heaven.
സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതനെ അയക്കത്തക്ക നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൽ അത്ര തൽപരനാണോ ദൈവം?
Yes.
തീർച്ചയായും.
Many parents fail here.
ഇവിടെ അനേക മാതാപിതാക്കൾ പരാജയപ്പെടുന്നുണ്ട്.
You know, when our children's marriage gets delayed,
നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ അല്പം താമസിക്കുമ്പോൾ,
we parents, you know, something happens inside.
മാതാപിതാക്കളുടെ ഹൃദയത്തിൽ സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാകും.
What's happening?
എന്താണ് സംഭവിക്കുന്നത്?
Time is passing.
സമയം കഴിഞ്ഞു പോകുന്നു.
I look to God, of course, first.
ഞാൻ ദൈവത്തിങ്കിലേക്ക് ആദ്യം നോക്കി തീർച്ചയായിട്ടും.
But God is not doing anything.
എന്നാൽ ദൈവം ഒന്നും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല.
Now I must find my way, otherwise my daughter will not get married.
ഇനി ഇപ്പോ എന്നേക്ക് എന്റേതായിട്ടുള്ള വഴി നോക്കണമില്ല എങ്കിൽ എന്റെ മകൾ ഒരിക്കലും വിവാഹിതയാകില്ല.
Even if it is some other faith, it's all right.
മറ്റെന്തെങ്കിലും വിശ്വാസത്തിൽ ആണെങ്കിലും കുഴപ്പമില്ല.
As long as he is a boy, it's all right.
ഒരു ആൺകുട്ടി ആണെങ്കിൽ മതി, ആയാൽ മതി.
We should never say that.
അങ്ങനെ ഒരിക്കലും നാം പറയാൻ
പാടില്ല. Trust God as Abraham did.
അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ നാം ആശ്രയിക്കണം.
He will send an angel.
താൻ ഒരു ദൂതനെ അയക്കും.
Will God send angel only for Abraham's son?
അബ്രഹാമിന്റെ മകന് വേണ്ടി മാത്രമേ ദൈവം ദൂതനെ അയക്കുകയുള്ളൂ?
Or will he send for our children also?
അതോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും താൻ ദൂതനെ അയക്കും?
I believe God will send for our children also.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഈ നിലയിൽ ദൂതനെ അയക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Dear brothers and sisters, have faith in God.
എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരിക്കണം.
If God gave you a son,
ദൈവം നിങ്ങൾക്ക് മകനെ തന്നെങ്കിൽ,
it is his responsibility to give you a girl also.
അതിനെ തക്കതായ ഒരു തുണയെ കണ്ടെത്തുക എന്നുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്.
If God gave you a daughter,
ദൈവം നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ തന്നെങ്കിൽ,
it is his responsibility also to give you a son.
അതിന് അവൾക്ക് ഒരു ഭർത്താവിനെ നൽകുക എന്നുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്.
Now I'm not saying we shouldn't look forward and all that.
നാം നോക്കരുത്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ നാം അന്വേഷിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്.
But ultimately look to God.
ആത്യന്തികമായിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്കണം.
Abraham looked to God.
അബ്രഹാം ദൈവത്തിങ്കിലേക്ക് നോക്കി.
Party number 2.
രണ്ടാമത്തെ പ്രമാണം,
the person,
രണ്ടാമത്തെ വ്യക്തി,
മീഡിയേറ്റർ, എലിയാസർ.
എലിയാസർ ആണ് ഇതിന്റെ മധ്യത്തിലുള്ള ആള്.
What does he do?
എന്താണ് താൻ ചെയ്യുന്നത്?
You read all these verses.
ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക.
All the time he is praying.
എല്ലാ സമയത്തും താൻ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക്
കാണാം.
ദൈവമേ,
oh God,
ദൈവമേ,
look at verse 14.
14-ാം വാക്യം നോക്കുക.
Let her be the girl appointed for thy servant Isaac. In part of that prayer, let her be the girl appointed for Isaac.
Aa stree nin Isaacinayittu neemikkappettavalagatte en than prarthichu.
See, the girl appointed, not just any girl.
Isaacinayittu neemikkappetta aa penkutti.
Is there a girl like that?
Angane oru penkutti undo?
Shall I choose just any good girl?
ഞാൻ ഏതെങ്കിലും ഒരു നല്ലൊരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്താൽ മതിയോ?
Is that what he prayed?
അതാണോ താൻ ഇവിടെ പ്രാർത്ഥിച്ചത്?
Lord, show a good, a very good girl.
ദൈവം നല്ലൊരു പെൺകുട്ടിയെ എനിക്ക് കാണിച്ചു തരിക.
That's not what he prayed.
അതല്ല ദൈവം.
Lord, show me the girl appointed for my master's son.
ദൈവമേ, എന്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ആ തന്റെ മകനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ പെൺകുട്ടിയെ കാട്ടി.
God has prepared a person for him.
അവക്കു വേണ്ടി, ഇസാക്കിനു വേണ്ടി ഒരു വ്യക്തിയെ ദൈവം നിയമിച്ചാക്കി.
I want to know who that is.
ആരാണ് എന്ന് എനിക്ക് അറിയണം.
That should be our prayer.
അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന.
What is our prayer?
എന്താണ് നമ്മുടെ പ്രാർത്ഥന?
God give us a doctor.
ദൈവമേ, ഞങ്ങൾക്ക് ഒരു ഡോക്ടറെ തരണമേ.
God give us an engineer.
ദൈവമേ, ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയറെ തരണമേ.
God give us a nurse so that my son can go to America.
ദൈവമേ, ഒരു നേഴ്സിനെ തരണം, അങ്ങനെയാണെങ്കിൽ എന്റെ മകന് അമേരിക്കയ്ക്ക് പോകാം.
That's absolutely wrong prayer.
അത് വളരെ തെറ്റായിട്ടുള്ള പ്രാർത്ഥനയാണ്.
Many people marry the profession and not the person.
വ്യക്തിയല്ല, മറിച്ച് ആ വ്യക്തിയുടെ ജോലിയാണ് അനേകർ വിവാഹം ചെയ്യുന്നത്.
This is a big danger Indians are making.
ഇന്ത്യക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണിത്.
No, you may look into that person's profession, there's nothing wrong.
ആ വ്യക്തിയുടെ ജോലിയെ നിങ്ങൾ നോക്കണം, അതിനകത്ത് തെറ്റൊന്നുമില്ല.
Whether he can sustain the family, whether there is income, that's all right.
അതിനിക്ക് വരുമാനം ഉണ്ടോ, കുടുംബത്തെ പോറ്റി പുലർത്തുവാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കണം.
Marriage is not between engineer and engineer. Marriage is between John and Mary.
യാ ജോണും മേരിയും തമ്മിലുള്ളതായിരിക്കണം വിവാഹം, മറിച്ച് ഒരു എഞ്ചിനീയറും എഞ്ചിനീയറും തമ്മിലായിരിക്കരുത് വിവാഹം.
This is one area where we have terribly failed.
നാം വളരെയധികം പരാജയപ്പെടുന്ന ഒരു മേഖലയാണ് ഇത്.
Oh, my son gets an engineer.
എന്റെ മകന് ഒരു എഞ്ചിനീയറെ കിട്ടിയാൽ.
But he did not get a wife.
ഒരു പക്ഷേങ്കിലും അവന് ഭാര്യയെ കിട്ടിയെന്ന് വരികയില്ല.
She is drawing.
അവൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്.
Not cooking.
അവൾ കുക്ക് ചെയ്യല്ല.
That's a problem.
അതാണ് പ്രശ്നം.
When we train up our children,
നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പരിശീലിപ്പിക്കുമ്പോൾ,
those who have daughters,
പെൺകുട്ടികളുള്ളവർ,
what are we training them up for?
അവരെ നാം എന്തിനായിട്ടാണ് പരിശീലിപ്പിക്കുന്നത്?
To be doctors, engineers, IT people.
ഡോക്ടേഴ്സ് ആകാനും എഞ്ചിനീയേഴ്സ് ആകാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഐ ടി പ്രൊഫഷണൽ
ആകാനായി
അവർ അതായി തീരും.
Earn lot of money.
വളരെയധികം ധനം സമ്പാദിക്കും.
You find a similar profession and get them married.
അതുപോലെ ജോലിയുള്ള വേറൊരാളെ കാണുകയും അവർ തമ്മിലുള്ള വിവാഹം നടത്തുകയും ചെയ്യും.
They know how to operate computer, but they don't know how to operate life.
അവർക്ക് കമ്പ്യൂട്ടർ ശരിയായ നിലയിൽ പ്രവർത്തിപ്പിക്കുവാനായിട്ട് കഴിയും, എന്നാൽ ശരിയായ നിലയിൽ കുടുംബജീവിതം നയിക്കുവാനായിട്ട് അവർക്ക് അറിയില്ല.
ബിക്കോസ് വി ഡിഡ് നോട്ട് ടീച്ച് ദം.
കാരണം നാം അവരെ അത് പഠിപ്പിച്ചില്ല.
ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്,
എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ,
ഇഫ് യു ഹാവ് ഡോട്ടേഴ്സ്,
നിങ്ങൾക്ക് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ,
ട്രെയിൻ ദം ടു ബി ഗുഡ് വൈഫ്സ്,
നല്ല ഭാര്യമാരായി തീരാനായിട്ട് അവരെ പരിശീലിപ്പിക്കണം.
യു മേ ഗിവ് ദം എഡ്യൂക്കേഷൻ, ഐ ആം നോട്ട് അഗൈൻസ്റ്റ്,
വിദ്യാഭ്യാസം നൽകണം, അതിനെതിരല്ല ഞാൻ.
മൈ ചിൽഡ്രൻ ആർ ഓൾസോ എഡ്യൂക്കേറ്റഡ്,
എന്റെ പെൺകുട്ടികളും നല്ല നിലയിൽ വിദ്യാഭ്യാസമുള്ളവരാണ്.
ബട്ട് ട്രെയിൻ ദം ടു ബി ഗോഡ്ലി സബ്മിസീവ് വൈഫ്സ് അറ്റ് ഹോം,
കീഴടങ്ങിയിരിക്കുന്ന ദൈവഭയമുള്ള ഭാര്യമാരായി ഭവനത്തിലായിരിക്കുവാനായിട്ട് അവരെ പരിശീലിപ്പിക്കും.
We are not marrying a profession, we are marrying a person.
നാം ഒരാളുടെ ജോലിയല്ല വിവാഹം ചെയ്യുന്നത്, മറിച്ച് ആ വ്യക്തിയാണ് വിവാഹം ചെയ്യുന്നത്.
That person has flesh and blood.
ആ വ്യക്തിക്ക് മാംസവും രക്തവും ഉണ്ട്.
That person has emotions and feelings.
ആ വ്യക്തിക്ക് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്.
That person is important.
ആ വ്യക്തിത്വമാണ് പ്രധാനപ്പെട്ടത്.
In America,
അമേരിക്കയിൽ,
many years ago,
അനേക വർഷങ്ങൾക്ക് മുമ്പ്,
a farmer gave an advertisement.
ഒരു കർഷകൻ ഈ നിലയിൽ ഒരു അഡ്വർടൈസ്മെന്റ് നൽകിയിട്ടുണ്ട്.
He has tractor and lot of farming land.
വളരെയധികം കൃഷി സ്ഥലങ്ങളും ട്രാക്ടേഴ്സ് ഒക്കെ തനിക്കുണ്ട്.
I want a girl.
എനിക്ക് ഒരു പെൺകുട്ടി വേണം.
From a family there are tractors.
ട്രാക്ടേഴ്സ് ഉള്ള കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വേണം.
Send the photo of the tractor.
ട്രാക്ടറുടെ ഫോട്ടോ അയക്കുക.
There is a Kerala version for that.
അതിന്റെ ഒരു കേരളത്തിന്റെ ഒരു കേരള ഭാഷയുണ്ട്, കേരളത്തിന്റെ വേർഷൻ ഉണ്ട്.
I say that fully, some of you will get offended.
ഞാനത് മുഴുവൻ പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിച്ചു.
But I'll say half.
ഞാൻ എന്റെ പകുതി പറയാം.
Send the photo of the cap.
തൊപ്പിയുടെ ഫോട്ടോ അയക്കുക.
So you understand what that is.
ഞാൻ എന്താ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി?
That is absolutely wrong.
അത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്.
Consider that person.
ആ വ്യക്തിയെ പരിഗണിക്കുക.
Is he, is she godly?
അവൾ ദൈവഭയമുള്ള വ്യക്തിയാണോ?
Are they saved?
അവൾ രക്ഷിക്കപ്പെട്ടതാണോ?
Are they in fellowship?
ആള് കൂട്ടായ്മയിലുണ്ടോ?
Do they love the Lord?
അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ?
Try to find out all you can.
ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ആവോളം കണ്ടെത്താൻ കഴിയുന്നിടത്തോളം കണ്ടെത്തണം.
Do you know who is the best person who can tell you about them?
അവരെ കുറിച്ച് പറയാനായിട്ട് ഏറ്റവും യോഗ്യരായിട്ടുള്ള വ്യക്തി ആരാണെന്ന് അറിയാമോ?
Those who have lived with them.
അവരോടൊപ്പം താമസിച്ചവർക്കാണ്.
In the hostel.
ഹോസ്റ്റലില്.
In the college.
കോളേജിൽ.
Those who have lived them, with them for many years.
അനേക വർഷങ്ങൾ ഒന്നിച്ച് താമസിച്ചവരുണ്ടെങ്കിൽ.
You may ask elders and others, that's all right.
എൽഡേഴ്സിനോടും മറ്റുള്ളവരോടും ഒക്കെ ചോദിക്കോ, അത് കുഴപ്പമൊന്നുമില്ല.
But from all sources available, try to find out.
എല്ലാ ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമോ ആ നിലയിലൊക്കെ നിങ്ങൾ കണ്ടെത്തണം.
But the Burgess Korean and me, we were talking about a problem in our place.
ഞങ്ങളുടെ സ്ഥലത്തുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് സൗരൻ വർഗീസ് കുര്യനും ഞാനും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു.
And this is what Brother Burgess Korean said.
ഈ ഇതാണ് സൗരൻ വർഗീസ് കുര്യൻ പറഞ്ഞത്.
The moment the girls people heard that the boy is in such and such country,
ആ ആൺകുട്ടി ഇന്ന സ്ഥലത്താണ് എന്ന് കേട്ട മാത്രയിൽ,
they didn't even ask me,
ennodu polum chodichilla,
immediately they said yes.
Udan thanne avahathina avare anuvadam koduthu.
Now me and Vargisuran, we are all trying, but we are not finding a result.
Njanum Vargisuran ippa kudumba jeevithulla prashnam parihrikkanayittu shramikkana, njangalkku adinu kaniyunnilla.
Just heard the name of the place, that was enough.
Aa payyan aayirunna sthalathinte peru kettu, adu mathram mathiyayirunnu.
Is he spiritual?
Adu avan aathmeeyanaanu?
Is he in fellowship?
Avan kootaiyil undo?
Absolutely no idea.
അതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല.
Ah, people said he is in fellowship.
അവൻ കൂട്ടായ്മയിലാണെന്ന് മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞു.
Do you understand what I am trying to say?
ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
This is a serious business.
ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്.
Eliezer said,
എലിയാസർ പറഞ്ഞു,
നോട്ട് ജസ്റ്റ് എനി ഗുഡ് ഗേൾ,
ഏതെങ്കിലും ഒരു നല്ല പെൺകുട്ടി എന്നല്ല,
ദ ഗേൾ അപ്പോയിന്റഡ്,
ഇസാക്കിന് വേണ്ടി നിയമിച്ച ആ പെൺകുട്ടിയെ,
ദാറ്റ് ഷുഡ് ബി ഔർ പ്രയർ,
അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന.
ഇഫ് ഷീ ഈസ് എ ഡോക്ടർ, വി ഹാവ് നോ ഒബ്ജക്ഷൻ, ദാറ്റ്സ് ഫൈൻ.
അവള് ഡോക്ടർ ആണെങ്കിൽ അതിനകത്ത് യാതൊരു കുഴപ്പമില്ല, നമുക്ക് അതിന്
യാതൊരു. ഇഫ് ഷീ ഈസ് ക്വാളിഫൈഡ്, ദാറ്റ്സ് ഫൈൻ.
അവള് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവളാണെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല.
ഇഫ് ദ ബോയ് ഈസ് എഞ്ചിനീയർ, വെരി ഗുഡ്.
ആ ആൺകുട്ടി എഞ്ചിനീയർ ആണോ, നമുക്ക് യാതൊരു പ്രയാസവുമില്ല.
ബട്ട് ഗോഡ് ഗിവ് us that person whom you have appointed.
ദൈവമേ, എൻ്റെ മകൾക്ക് വേണ്ടി അല്ലേ, മകന് വേണ്ടി നിയമിച്ച ആ വ്യക്തിയെ എനിക്ക് ചൂണ്ടിക്കാണിക്കണം.
That is the most important criteria, whom you have appointed.
ദൈവം നിയമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത.
And number 3,
മൂന്നാമതായിട്ട്,
you know, the girl's people,
പെൺകുട്ടിയുടെ വീട്ടുകാർ,
what did they say?
എന്താണ് അവർ പറഞ്ഞത്?
Verse 50,
50ാം വാക്യം,
this thing proceeds from the Lord,
ഇത് യഹോവയിൽ നിന്നും വന്നു.
In verse 27,
27ാം വാക്യത്തിൽ
Eliezer says, the Lord led me to this house.
ആ എൻ്റെ യജമാനന്റെ ദൈവം എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു.
The Lord led me.
എന്നെ ഈ വീട്ടിലേക്ക് ദൈവം നടത്തി കൊണ്ടുവന്നു.
Okay, Abraham looked to God.
അബ്രഹാം ദൈവത്തിങ്കലേക്ക് നോക്കി.
Eliezer looks to God and says, the Lord is leading me.
ആ എലിയാസർ ദൈവത്തിങ്കലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദൈവമാണ് എന്നെ വഴി നടത്തിയത്.
What did the girl's people say, verse 50? This thing comes from the Lord.
എന്താണ് 50ാം വാക്യത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞത്? ഈ കാര്യം യഹോവയാൽ വരുന്നു എന്ന് പറഞ്ഞു.
What did the girl say?
എന്താണ് പെൺകുട്ടി പറഞ്ഞത്?
Verse 50.
50ാം വാക്യം,
I am happy to go. I will go.
ആ എനിക്ക് പോകുവാൻ മനസ്സാണ് എന്ന് പറഞ്ഞു.
That means she also felt that this is something good.
ഇത് നല്ലതാണ് എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം.
What about the boy?
എന്താണ് ഇസാക്ക് പറഞ്ഞത്?
What is he doing?
എന്താണ് താൻ ചെയ്യുന്നത്?
Verse 63.
വാക്യം,
ഹി ഈസ് മെഡിറ്റേറ്റിംഗ്,
ഇസാക്ക് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
വി ജനറലി ബിലീവ് ദാറ്റ് ഹി ഈസ് വെയിറ്റിംഗ് അപ്പോൺ ഗോഡ്, ദാറ്റ്സ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ്.
ദൈവത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നാം വിശ്വസിക്കുന്നത്, അതാണ് മനസ്സിലാക്കുന്നത്.
ദ ബോയ്സ് ഫാദർ,
ഇസാക്കിന്റെ പിതാവ്,
ദ ബോയ്,
ഇസാക്ക്,
ഗേൾസ് പാരന്റ്സ്,
പെൺകുട്ടിയുടെ മാതാപിതാക്കൾ,
ദ ഗേൾ,
പെൺകുട്ടി,
ആൻഡ് ദ മീഡിയേറ്റർ,
ഇതിന്റെ മധ്യത്തിൽ നിന്ന ആ വ്യക്തി,
all the five people,
ഈ അഞ്ച് ആൾക്കാരും,
all look to God,
ഇവരെല്ലാവരും ദൈവത്തിങ്കിലേക്ക് നോക്കി.
They all sense the leading of God,
ദൈവത്തിന്റെ നടത്തിപ്പ് ഇവർക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു.
That is the model in the Bible for us.
ഈ ഒരു മാതൃകയാണ് ദൈവത്തിൽ വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്നത്.
We have no other models for us to follow in the Bible.
വേദപുസ്തകത്തിൽ നമുക്ക് പിൻപറ്റുവാനായിട്ട് വേറെ യാതൊരു മാതൃകയും ഇല്ല.
These are the models.
ഈ മാതൃകകളാണ് നമുക്കുള്ളത്.
If you follow this, you are going in the safe direction.
ഈ മാതൃക നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ ശരിയായ പന്താവിലാണ്.
Now our wicked heart can generate artificial leading.
നമ്മുടെ ദുഷ്ടഹൃദയം തെറ്റായ നിലയിലുള്ള ലീഡിങ് അല്ലെങ്കിൽ തെറ്റായ നിലയിലുള്ള ദൈവത്തിൽ നിന്നുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കുവാനായിട്ട് കഴിയും.
This party is offering 5 lakhs and the other party is offering 10 lakhs.
ഈ കൂട്ടരെ 5 ലക്ഷം തരും, മറ്റേ കൂട്ടർ 10 ലക്ഷം തരും.
I have no doubt that the 10 lakhs is the leading of the Lord.
ഈ 10 ലക്ഷം എന്നുള്ളതായിരിക്കും ദൈവത്തിൽ നിന്നുള്ളത് എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല.
If my eye is on the money,
എന്റെ കണ്ണ് ഈ പണത്തിലാണെങ്കിൽ,
God will allow me to be misled.
തെറ്റായ നിലയിൽ നയിക്കപ്പെടുവാനായിട്ട് ദൈവം എന്നെ ഒരുപക്ഷേ അനുവദിച്ചേക്കാം.
God allows such people to be deceived because their purpose, their motive is wrong.
അങ്ങനെ ഉള്ളവരെ, കാരണം അവരുടെ ഉദ്ദേശവും ലക്ഷ്യവും തെറ്റായതുകൊണ്ട് അങ്ങനെ ഉള്ളവരെ വഞ്ചിക്കപ്പെടുവാൻ ചതിക്കപ്പെടുവാനായിട്ട് ദൈവം അനുവദിച്ചു എന്ന് വന്നേക്കാം.
Have the right motive.
ശരിയായ ലക്ഷ്യം ഉണ്ടാകുക.
Have the right perspective towards marriage.
വിവാഹത്തോടുള്ള ബന്ധത്തിൽ ശരിയായ കാഴ്ചപ്പാടുള്ളവരായി തീരുക.
Let all the parties look to God.
എല്ലാ ആൾക്കാരും ദൈവത്തിങ്കിലേക്ക് നോക്കുക.
Let them follow or sense the leading of the Lord.
ദൈവത്തിന്റെ ആ നടത്തിപ്പ് എല്ലാവർക്കും ബോധ്യപ്പെടുവാനിടയാകണം.
And that is an ideal marriage.
Adana yadarthathil ulla madrigaparamaya vivaham.
So those who are getting married,
vivaham kadikkuvan pogunavar,
and we parents who are contemplating marriage for our children,
nammada kunningalkku vendi vivahathe kurichu chindichondirikkina madhavithakkal,
all of us should follow these biblical principles and God will take care of us.
Ee deiva vajanathil kaanuna ee pramanangale nam ellavarum pinpattiyal deivam theerchiyayum nammada kaaryangale nokkum.
I don't mean to say that there'll be no problem in such marriages.
Angane ulla vivaha jeevithathil prashnangal onnum illa ennu njan parayunnilla.
But we are absolutely sure that this the Lord has brought you together.
ദൈവം തീർച്ചയായും നമ്മളെ ഒന്നിച്ചു കൊണ്ടുവന്നു എന്ന് നാം വിശ്വസിക്കുന്നു.
If you are absolutely sure of that,
ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ,
then 75% of your problem is solved.
75% പ്രശ്നം പരിഹരിക്കപ്പെടും.
If God brought you together, then God will definitely help you to get over the problem.
ദൈവമാണ് നിങ്ങളെ ഒന്നിച്ചു കൊണ്ടുവന്നതെങ്കിൽ തീർച്ചയായും ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായിട്ട് ദൈവം സഹായിക്കും.
So you see how important it is to to seek the Lord's guidance.
ദൈവത്തിന്റെ ആ നടത്തിപ്പ് അന്വേഷിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ്.
And remember, marriage, the quality of our marriage affects our whole life.
വിവാഹ ജീവിതത്തിന്റെ മേന്മ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മെ ബാധിക്കുന്നതാണ്.
Our effectiveness in ministry depends on the type of family life you lead.
നമ്മുടെ ശിശ്രൂഷാ രംഗത്തെ നമ്മുടെ പ്രയോജനകരമായിട്ട് നാം എത്രത്തോളം പ്രയോജനകരമായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ കുടുംബജീവിതത്തിന്റെ മേന്മയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
This affects every sphere.
എല്ലാ മേഖലകളെയും ഇത് ബാധിക്കും.
This is something very, very serious.
ഇത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്.
And you know, good family management is a prerequisite for Christian leadership.
ക്രിസ്തീയ നേതൃത്വത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതകളിൽ ഒന്നാണ് ശരിയായിട്ടുള്ള കുടുംബജീവിതം എന്നുള്ളത്.
It's in 1 Timothy chapter 3.
തിമോത്തിയുസിന്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായത്തിൽ
verses 4 and 5.
4ഉം 5ഉം വാക്യങ്ങളിൽ
there it very clearly says that a Christian leader or an elder has to be one who manages his family household well.
നാലാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവൻ ആയിരിക്കണം ഒരു മൂപ്പൻ എന്ന്.
See, in verse 5, the Spirit of God gives an explanation for it.
ഈ അഞ്ചാം വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനൊരു വിശദീകരണം തരികയാണ്.
For most other qualifications there is no explanation.
മറ്റുള്ള യോഗ്യതകൾക്കൊന്നും യാതൊരു വിശദീകരണവും അവിടെ തരുന്നില്ല.
He should not be greedy.
താൻ ദ്രവ്യാഗ്രഹമില്ലാത്തവനായിരിക്കണം.
He should be patient.
ശാന്തനായിരിക്കണം.
He should be of good behavior.
നല്ല സ്വഭാവമുള്ളവനായിരിക്കണം.
Able to teach.
ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം.
He should be hospitable.
അതിഥി സൽക്കാരം പാലിക്കുന്നവനായിരിക്കണം.
Any explanation?
എന്തെങ്കിലും വിശദീകരണം തന്നിട്ടുണ്ടോ?
One word.
ഓരോ വാക്യത്തിൽ ഓരോ വാക്കിൽ അത് പറഞ്ഞിരിക്കുകയാണ്.
But when it comes to family,
എന്നാൽ കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ,
the Spirit of God takes an additional words to explain why he says that.
ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വാക്യം അധികത്തിൽ എടുത്തിട്ട് അത് വിശദീകരിച്ചു തരികയാണ് എന്തുകൊണ്ട് അത് അങ്ങനെ പറയുന്നു എന്നുള്ളത്.
Because it is something important to God.
അത് ദൈവത്തിന് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്.
Now that is not only true about elders.
അത് എൽഡേഴ്സിനോടുള്ള ബന്ധത്തിൽ മാത്രമല്ല,
even about deacons that is true.
അത് ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിലും അത് സത്യമായിരിക്കുന്നു.
Look at verse 12.
12ാം വാക്യം നോക്കുക.
Let the deacons be the husbands of one wife, ruling their children and their own houses well.
ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം.
Even to become a deacon, that's a qualification.
ഒരു ശുശ്രൂഷകനാകുവാനുമുള്ള യോഗ്യതകളിൽ പെട്ടതാണ് ഈ കാര്യം.
Don't say, oh, he's only counting money, it's all right, whatever be his family life.
താന് പൈസ എണ്ണുന്ന ആൾ മാത്രമാണ് തന്റെ കുടുംബീതം, എങ്ങനെയും ആയിക്കോട്ടെ എന്ന് പറയരുത്.
Don't say he's just doing correspondence, he's not an elder, it's all right. Don't say like that.
താന് എഴുത്തുകൂത്തുകൾ നടത്തുന്ന ആളാണ്, താൻ ഒരു എൽഡർ അല്ല, സാരമില്ല, കുഴപ്പമില്ല എന്ന് പറയരുത്.
He may be taking care of the physical things of the church.
ഈ വ്യക്തി സഭയുടെ ഭൗമികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന ആളായിരിക്കാം.
But the Spirit of God says he should also be one who lives a good family life.
എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വ്യക്തിയും ശരിയായ നിലയിൽ കുടുംബജീവിതം നയിക്കുന്ന ആളായിരിക്കണം.
That means it is something very important to God.
ദൈവം അതിന്റെ അർത്ഥം ദൈവത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്.
We will continue tomorrow, God willing. Come prayerfully.
പ്രാർത്ഥനയോട് കൂടി കടന്നു വരിക, നാളെയും നാം ഇത് തുടരുന്നതായിരിക്കും.
The things we hear,
നാം കേൾക്കുന്ന കാര്യങ്ങൾ,
it should affect our lives,
നമ്മുടെ ജീവിതത്തെ ബാധിക്കണം.
Our decisions,
നമ്മുടെ തീരുമാനങ്ങളെ.
Our family life,
നമ്മുടെ കുടുംബജീവിതത്തെ.
So that we will have a better, more productive and more abundant family life.
പ്രയോജനകരവും സമൃദ്ധിയും വളരെ മെച്ചവുമായ കുടുംബജീവിതം നമുക്ക് ഉണ്ടാകത്തക്ക നിലയിൽ അത് നമ്മെ സഹായിക്കും.
May God help us.
ദൈവം നമ്മെ സഹായിക്കട്ടെ.